الحمد لله وكفى، والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. ബഹുമാനരായ സഹോദരങ്ങളെ, ഉംറയുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് കഴിഞ്ഞ രണ്ട് ദർസുകളിൽ നാം പഠിച്ചത്. അതിൻ്റെ പൂർത്തീകരണമാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ദർസിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നല്ല നിലയിൽ കേൾക്കുവാനും അത് ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞ ഒന്ന് രണ്ട് വിഷയങ്ങളിൽ പേരുകളിൽ ചില അബദ്ധങ്ങൾ സംഭവിച്ചിരുന്നു. അതിലൊന്ന്, ഞാൻ ആദ്യം മുറാജഅയുടെ പ്രാധാന്യം പറയുന്ന സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബികളുടെ വീടുകളിലേക്ക് പോവുകയും അങ്ങനെ ആ സഹാബികളുടെ അരികിൽ നിന്ന് അവർ ഉറക്കിൽ നിന്ന് ഉണരുന്നതുവരെ കാത്തിരിക്കുകയും ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെന്ന ആ സഹാബിയുടെ പേര് എൻ്റെ ഓർമ്മയിൽ അബ്ദുല്ലാഹി ബിൻ ഉനൈസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതന്നേ ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഓർമ്മയിലുള്ളത് എന്ന്. അത് ശരിയല്ല, മറിച്ച് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആണ് അബ്ദുല്ലാഹി ബിൻ ഉനൈസിൻ്റെ അരികിലേക്ക് പോയത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനയിലുള്ള മറ്റു സഹാബികളുടെ അരികിലേക്കായിരുന്നു പോയത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയത് അബ്ദുല്ലാഹി ബിൻ ഉനൈസിൻ്റെ അരികിലേക്കല്ല, ചില കിതാബുകളിൽ ഉബൈ ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്കാണ് പഠിക്കാൻ വേണ്ടി പോയത് എന്ന് കാണാം. മറ്റൊരു കാര്യം, ഇഹ്റാമിന് സുന്നത്തായി അല്ലെങ്കിൽ ഇഹ്റാമിൻ്റെ മുസ്തഹബ്ബാത്തുകളിൽ നാം പറഞ്ഞൊരു കാര്യമാണ് ഇഹ്റാമിന് വേണ്ടി കുളിക്കുക എന്നുള്ളത്, അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇഹ്റാമിന് വേണ്ടി കുളിക്കുക. അതിൻ്റെ തെളിവായി നാം സൂചിപ്പിച്ചത് അസ്മ ബിൻ തുഅമൈസ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജിന് പോകുമ്പോൾ ദുൽ ഹുലൈഫയിൽ വെച്ച് അവർ പ്രസവിക്കുകയും അവർക്ക് പ്രസവ രക്തം വരികയും ചെയ്തു. അതിനെ തുടർന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് അവരോട് കുളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ കുളിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകി. ഇതിനെ കുറിച്ച് പറയുന്നതിനിടയിൽ അസ്മ ബിൻ തുഅമൈസ് റളിയല്ലാഹു അൻഹ ആരാണ് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഒരു സഹോദരൻ മറുപടി പറഞ്ഞു, അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. അന്ന് എനിക്ക് അബദ്ധം സംഭവിക്കുകയും ഞാൻ പറഞ്ഞു അസ്മ ബിൻ തുഅമൈസ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്, അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്, മറ്റേത് അസ്മ ബിൻ അബീബക്കറാണ്. രണ്ടാളുടെയും പേര് അസ്മ എന്നാണ്, മറ്റേത് അസ്മ ബിൻ അബീബക്കറാണ്. അസ്മ ബിൻ തുഅമൈസ് എന്നുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. അന്ന് അവർ പ്രസവിച്ച ആ കുട്ടിയുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോകുമ്പോൾ ദുൽ ഹുലൈഫയിൽ വെച്ച് അവർ പ്രസവിച്ച ആ കുട്ടിയുടെ പേര് മുഹമ്മദ് ഇബ്നു അബീബക്കർ എന്നാണ്, മുഹമ്മദ് ഇബ്നു അബീബക്കർ എന്നാണ് ആ കുട്ടിയുടെ പേര്. മൂന്നാമത്തെ ഒരു കാര്യം, കഴിഞ്ഞ ദർസിൽ അവസാനത്ത് ചില ചോദ്യോത്തരങ്ങൾ വന്ന സമയത്ത് സ്ത്രീകൾ മുന്നിലൂടെ നടന്നാൽ നിസ്കാരം ബാത്തലാകുന്നതിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു നിസ്കാരം ബാത്തലാകും, അതാണ് ഹദീസുകൾ മനസ്സിലാക്കി തരുന്നത്. പ്രത്യേകിച്ച് നിസ്കാരം മാറ്റി നിസ്കരിക്കണം എന്ന് റിവായത്ത് വന്നിട്ടുണ്ട്, അത് ഞാനന്ന് സൂചിപ്പിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അങ്ങനെ വന്നു എന്നാണ്. വാസ്തവത്തിൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ആ റിവായത്ത് വന്നിട്ടുള്ളത്. ആ സഹാബിയുടെ പേരിൽ വ്യത്യാസം, അതല്ല എങ്കിൽ മസ്അല ഒന്ന് തന്നെയാണ്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഇബ്നു ഹുസൈമ റഹിമഹുല്ലയാണ് അത് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് കഴിഞ്ഞ ദർസിൽ സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അടുത്ത ഒരു വിഷയം, ബാറക്കല്ലാഹു ഫീക്കും, കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഇൻഷാ അള്ളാഹ് പെട്ടെന്ന് നമുക്ക് മുറാജഅ ചെയ്യാം. വളരെ പെട്ടെന്ന് ചുരുങ്ങിയ ഒരു 10 മിനിറ്റ് സമയം കൊണ്ട്, കഴിഞ്ഞ ദർസിൽ നമ്മൾ കുറച്ചധികം സമയമെടുത്ത് മുറാജഅ ചെയ്തിരുന്നു. എല്ലാ തവണയും അങ്ങനെ നാം എടുത്താൽ നമ്മുടെ ദർസ് നീങ്ങുകയില്ല. അതുകൊണ്ട് ഇത്തവണ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയാം. അടുത്ത ദർസിൽ അല്ലെങ്കിൽ ഒരു ദർസ് അതിനായി മാറ്റിവെച്ച് എല്ലാം മുറാജഅ ചെയ്യുകയും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു എക്സാം നടത്തുകയും ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പഠിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, ഒന്നാമത്തേത് ഉംറ വാജിബാണോ അല്ലയോ എന്ന മസലയിൽ സഹാബത്തിനിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, അല്ലേ? ഉംറ വാജിബാണോ അല്ലേ, ഭൂരിപക്ഷം സഹാബത്തിൻ്റെ അഭിപ്രായം എന്താണ്? വാജിബാണ്, ഭൂരിപക്ഷം വാജിബല്ല എന്നൊരു അഭിപ്രായം വന്നിരിക്കുന്നത് ഏത് സഹാബിയിൽ നിന്നാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് അത്തരത്തിലൊരു അഭിപ്രായം വന്നത്. അതിൽ അഭിപ്രായ വ്യത്യാസവുമുണ്ട്. ഇബ്നു മസ്ഊദിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? അപ്രകാരം നാം പഠിച്ച മറ്റൊരു മസലയാണ് എത്ര മീഖാത്തുകളാണുള്ളത്? 5. അതിൽ എത്ര മീഖാത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നതിൽ തർക്കമില്ലാത്തത്? അഹ്സൻതു. ഏത് മീഖാത്താണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? ദാതു ഇറഖ്. അഫ്വൻ. അഹ്സൻതു. ദാതു ഇറഖിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് എന്നൊരു അഭിപ്രായമുണ്ട്. മറ്റൊരു അഭിപ്രായം എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച മീഖാത്താണ് എന്നും അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞ ഒരു കാര്യമാണ് യാത്രയുടെ ആദാബുകൾ ശ്രദ്ധിക്കുക എന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധിക യാത്രകളും ഏത് ദിവസമാണ് നടത്താറുള്ളത്? വ്യാഴാഴ്ച ദിവസത്തിലാണ് അധിക യാത്രകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും, ഉംറക്ക് എത്ര അർക്കാനുകളാണ്? 3. ഏതൊക്കെയാണ്? ഇഹ്റാം, സഈ. എത്ര വാജിബുകളാണ്? 2. ഏതൊക്കെയാണ്? അൽ ഇഹ്റാമു മിനൽ മീഖാത്ത്, മീഖാത്തിൽ വെച്ച് അല്ലെങ്കിൽ അതിന് മുമ്പ് ഇഹ്റാം ചെയ്യുക. രണ്ടാമത്തേത് മുടി മുറിക്കുകയോ വെട്ടുകയോ ചെയ്യുക. ഇതാണ് വാജിബാത്തുകൾ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സുന്നത്തുകളാണ്. പിന്നെ ഇഹ്റാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നാം സൂചിപ്പിച്ചു മീഖാത്ത് എത്തുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്യുന്നതിന്റെ ഹുക്കും എന്താ? കറാഹത്താണ്. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ അനുവദനീയാണ്. ഏത് സഹാബിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്? അഹ്സൻതു, ബാറകല്ലാഹു ഫീക്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എവിടെ വെച്ചാണ് ചെയ്തത്? ബൈത്തുൽ മഖ്ദിസിൽ വെച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇഹ്റാം ചെയ്തതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്രകാരം തന്നെ മീഖാത്തിൽ നിന്ന് അല്ലെങ്കിൽ മീഖാത്ത് വിട്ടുപോകുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്യാതിരുന്നാൽ അവന് പ്രായശ്ചിത്തം നൽകണം. എന്താണ് പ്രായശ്ചിത്തം? അറുത്ത് വിതരണം ചെയ്യണം. അതേത് സഹാബിയാണ് പറഞ്ഞത്? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. തയ്യിബ്. പിന്നെ ഇഹ്റാമിന്റെ സുന്നത്തുകൾ നമ്മൾ പറഞ്ഞു. അതിൽ കുളിക്കുക എന്നത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വൃത്തിയാവുക, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുക. സുഗന്ധം ഉപയോഗിക്കുന്നതിൽ നമ്മൾ പറഞ്ഞു ശരീരത്തിൽ ഉപയോഗിക്കണം, വസ്ത്രത്തിൽ ഉപയോഗിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം നാം ഉൾക്കൊള്ളുക. അതുപോലെ തന്നെ അതിലുള്ളൊരു മസലയാണ് ഇഷ്തിറാത്ത് എന്നുള്ളത്. എന്താണ് ഇഷ്തിറാത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഷർത്ത് വെക്കുക. ഇഹ്റാമിന്റെ കൂടെ തന്നെ നമ്മൾ ഷർത്ത് വെക്കുക. എന്തെങ്കിലും തടസ്സമുണ്ടായാൽ അവിടെ വെച്ച് ഉംറ അവസാനിപ്പിക്കുമെന്ന് ഷർത്ത് വെക്കുക. അല്ലാഹുമ്മ വൈൻ ഹബസനി ഹാബിസ് ഫമഹില്ലി ഹൈത് ഹബസ്തനി, എനിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അവിടെ വെച്ച് ഞാൻ അത് നിർത്തും എന്ന് ഷർത്ത് വെക്കുക. ആ ഷർത്ത് വെക്കുന്നതും വെക്കാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായി നമുക്ക് ഉംറ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് പ്രായശ്ചിത്തങ്ങളില്ല. നേരെ മറിച്ച് ആ ഷർത്ത് വെച്ചിട്ടില്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. ഏത് സഹാബി വനിതയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഷർത്ത് വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്? അഹ്സൻതു. ലുബാഅ ബിൻതു സുബൈർ റളിയല്ലാഹു അൻഹ, അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷർത്ത് വെക്കാൻ പറഞ്ഞു കൊടുത്തു. ഇതാണ് കഴിഞ്ഞ ദർസുകളിൽ നാം പറഞ്ഞ പ്രധാനപ്പെട്ട ചില റുഊസുൽ മസാഇൽ. ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ അവസാനത്തെ ദർസിൽ മുറാജഅ ചെയ്യാം. കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞു വെച്ച ഒരു വിഷയം ചില സഹോദരങ്ങളോട് പേഴ്സണലായി സംശയം ചോദിച്ചിരുന്നു, ഒന്ന് ചെറിയ രീതിയിൽ വിശദീകരിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ് ഉംറ റജബ് മാസത്തിൽ പ്രത്യേകതയുണ്ട്, റജബ് മാസത്തിലുള്ള ഉംറക്ക് പ്രത്യേകതയുണ്ട് എന്ന് കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ചില സഹോദരങ്ങൾക്ക് അത് സംശയമുണ്ടാക്കി, ചില പണ്ഡിതന്മാർ അത് എതിർത്തതായി കാണുന്നുണ്ട്. അപ്പോൾ അത് സുന്നത്താണ് അല്ലെങ്കിൽ അത് പ്രത്യേകതയുള്ളതാണ് എന്ന് പറയാൻ എന്താണ് തെളിവ്? ധാരാളം സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് റജബ് മാസത്തിലെ ഉംറ എന്നുള്ളത്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ഇൻഷാല്ലാ വായിച്ചു തരാം. ഇമാം ഖല്ലാൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അസുന്നയിൽ, ഇമാം ഖല്ലാൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുന്നയിൽ, ഇമാം ഖല്ലാൽ എന്ന് പറയുന്നത് ഇമാം അഹമ്മദിന്റെ ഫിഖ്, ഇമാം അഹമ്മദിന്റെ ഫിഖ്, അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്രവും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും ഒക്കെ ക്രോഡീകരിച്ച പണ്ഡിതനാണ് ഖല്ലാൽ റഹിമഹുല്ലാ. ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാ പറയുന്നത് പോലെ ഇമാം അഹമ്മദിന്റെ ഇൽമ് തേടി അന്വേഷിച്ച് യാത്ര നടത്തുകയും അത് ക്രോഡീകരിക്കുകയും ചെയ്ത പണ്ഡിതൻ അദ്ദേഹം ഖല്ലാലാണ്. അദ്ദേഹത്തിനൊരു കിതാബുണ്ട്, ഫളായിലു ഷഹ്റി റജബ് എന്ന് പറഞ്ഞിട്ട്, റജബ് മാസത്തിലെ ശ്രേഷ്ഠതകൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹത്തിനുണ്ട്. അതിൽ സാലിം ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു അസർ കാണാം. ആരാണ് സാലിം ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ? ഇബ്നു ഉമറിന്റെ മകൻ, ഇബ്നു ഉമറിന്റെ മകൻ. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? മദീനയിൽ ഇമാം മാലിക്കിന്റെ കാലഘട്ടത്തിൽ ഏഴ്, അല്ലെങ്കിൽ താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ഏഴ് ഫുഖഹാക്കൾ ഉണ്ടായിരുന്നു, ഏഴ് വലിയ പണ്ഡിതന്മാർ. അവരുടെ ഫത്വകൾ ആളുകൾ എല്ലാവരും അംഗീകരിച്ചിരുന്നു. അൽ ഫുഖഹ ഉസ്സബഅ എന്ന് പറയും. അത് നിങ്ങൾ ആ ഒരു ഇസ്ലാഹ പൊതുവെ പണ്ഡിതന്മാരൊക്കെ പറയുന്നതാണ്, ഈ ഏഴ് പണ്ഡിതന്മാർ. ഇപ്പൊ നമ്മൾ സഹാബത്തിനിടയിൽ നാല് അബ്ദുള്ളമാരെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ താബിഈങ്ങൾക്കിടയിൽ ഏഴ് ഫുഖഹാക്കൾ എന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിലെ ഉലമാക്കളും ഉണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് സാലിം ബിൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, ഉമർ ബിൻ ഖത്താബിന്റെ പേരക്കുട്ടി. അദ്ദേഹം പറയാണ്, കാന ഇബ്നു ഉമർ, മകൻ പറയാണ് വാപ്പയെ കുറിച്ച്, കാന ഇബ്നു ഉമർ യുഅജിബുഹു അൻ യഅതമിറ ഫീ റജബ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റജബ് മാസത്തിൽ ഉംറ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന് റജബ് മാസത്തിൽ ഉംറ ചെയ്യുന്നത് ഇഷ്ടമാണ് എന്ന് സാലിം ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റഹിമഹുല്ലാ പറയുന്നതായി ഖല്ലാൽ അദ്ദേഹത്തിന്റെ ഫളായിലു ഷഹ്റി റജബ് എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ മാസത്തിൽ, റജബ് മാസത്തിൽ ഉംറ ചെയ്യുന്നതിന് ശ്രേഷ്ഠത കണ്ടിരുന്നു. അതുപോലെ തന്നെ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാ പറയാണ്, وكانت عائشة رضي الله عنها تعتمر من المدينة في رجب. عائشة رضي الله عنها رجب മാസത്തിൽ മദീനയിൽ നിന്ന് ഉംറക്ക് വേണ്ടി പോകാറുണ്ടായിരുന്നു എന്ന് സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാ പറയുന്നതായി ഇമാം ഇബ്നു അബി ഷൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിലും അബ്ദുല്ലാഹ് ഇബ്നു വഹബ് അദ്ദേഹത്തിന്റെ ജാമിഇലും ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. അബ്ദുല്ലാഹ് ഇബ്നു വഹബ് അദ്ദേഹത്തിന്റെ ജാമിഇലും ഉദ്ധരിച്ചതായി കാണാം. ഇങ്ങനെയുള്ള ആചാറുകൾ ഇപ്പൊ നമ്മൾ രണ്ടാളുകളെയാണ് പറഞ്ഞത്, ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് ഇബ്നു ഉമർ. ഇബ്നു ഉമറിന്റെ ഇത് വ്യക്തമാണ്, അദ്ദേഹം അത് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് തന്നെ കാണാം. അതല്ലാതെ റജബ് മാസത്തിൽ ഉമ്ര ചെയ്തിരുന്ന സഹാബികളെ നിങ്ങൾ നോക്കിയാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉമ്ര ചെയ്തിട്ടുണ്ട്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്ര ചെയ്തിട്ടുണ്ട്. ചില ആളുകൾക്ക് സംശയം വരും, അവർ കേവലം ഉമ്ര ചെയ്തു എന്നല്ലേ ഉള്ളൂ, അതല്ലാതെ ആ മാസത്തിന് ശ്രേഷ്ഠത കണ്ടിരുന്നു എന്നുണ്ടോ? എന്നാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അസറിൽ അത് വ്യക്തമാണ്, അദ്ദേഹം അത് ഇഷ്ടപ്പെട്ടിരുന്നു. ഇതിനൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു റജബ് അൽഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ പറയുന്നു, വസ്സഹബ്ബൽ ഇഅ്തിമാറ ഫീ റജബ്, റജബ് മാസത്തിൽ ഉംറ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് വഗൈറു, ഉമർ റളിയല്ലാഹു അൻഹു മറ്റു സഹാബികളും അത് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഹാഫിദ് ഇബ്നു റജബ് അൽഹംബലി അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ പറയുന്നതായി നമുക്ക് കാണാം. അപ്പോൾ സഹാബത്തിൽ നിന്ന് ഒന്നിലധികം ആളുകൾ റജബ് മാസത്തിൽ ഉംറ ചെയ്യുന്നത് ശ്രേഷ്ഠമായി കണ്ടിരുന്നു. ഇബ്നു അബി ഷൈബ റഹിമഹുല്ലാ, നിങ്ങൾ ഓർത്തു വെക്കാൻ, പ്രത്യേകിച്ച് പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് സഹാബത്തിന്റെ ആചാരങ്ങൾ, ഇപ്പൊ നമ്മൾ പറയും ഹദീസുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇവിടേക്ക് മടങ്ങുക, പൊതുവെ ബുഖാരി, മുസ്ലിം, ഇബ്നു മാജ, നസായി, തിർമിദി ഇങ്ങനെയുള്ള ഹദീസിന്റെ കിതാബുകൾ, അല്ലെങ്കിൽ മുസ്നദ് അഹമ്മദ്, മുഅത്ത, മാലിക്, സുനൻ ദാരിമി. സഹാബത്തിന്റെ ആചാരങ്ങൾ ലഭിക്കണമെങ്കിൽ നമുക്ക് മടങ്ങാവുന്ന ഏറ്റവും വലിയ മസ്ദറാണ്, അല്ലെങ്കിൽ മർജിആണ്, മുസന്നഫ് ഇബ്നു അബി ഷൈബ, ഇബ്നു അബി ഷൈബയുടെ മുസന്നഫ്. അതുപോലെ തന്നെ അബ്ദുർ റസാഖ് അസ്സനാനിയുടെ മുസന്നഫ്. ഇവരുടെ മുസന്നഫാത്തുകളിൽ സഹാബത്തിന്റെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഈ ഇബ്നു അബി ഷൈബയുടെ മുസന്നഫിൽ ഒരു അധ്യായം തന്നെ അദ്ദേഹം കൊണ്ടുവന്നതായി കാണാം. ബാബുൻ ഫീ ഉംറത്തി റജബ്, റജബ് മാസത്തിൽ ഉംറ ചെയ്യുന്നതിനെ കുറിച്ചുള്ള അധ്യായം. മൻ കാന യുഹിബ്ബുഹ വയഅതമിറുഹ, ആ മാസത്തിൽ ആരൊക്കെയാണ് ഉംറ ചെയ്തിരുന്നത് എന്നും ആ മാസം ഉംറ ചെയ്യുന്നത് ആരൊക്കെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത് എന്നും ഒരു അധ്യായം തന്നെ ഇബ്നു അബി ഷൈബ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. ആ അധ്യായത്തിൽ ഈ പറയുന്ന ധാരാളം സഹാബികളിൽ നിന്ന് അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി സഹാബികൾ കഴിഞ്ഞാൽ അടുത്ത മർത്തബ ആരാണ്? താബിഈങ്ങൾ. താബിഈങ്ങളിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഇബ്നു അബി ഷൈബ ഉദ്ധരിക്കുന്നതായി കാണാം. അസ്വദ് ഇബ്നു യസീദ് അന്നഖഈ റഹിമഹുല്ലാ റജബ് മാസത്തിൽ ഉംറ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇമാം ഫസവി അദ്ദേഹത്തിന്റെ അൽ മഅരിഫത്തു വത്താരിഖ് എന്ന കിതാബിൽ അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലയെ തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാം. അദ്ദേഹം റജബ് മാസത്തിൽ ഉംറ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഹാബികളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും അവർ റജബ് മാസത്തിൽ ഉംറ ചെയ്യാറുണ്ട് എന്ന് വന്നതായി നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം, ചില പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ബിദഅത്താണെന്ന് പറഞ്ഞു. അത് ശരിയല്ല, ആ സംസാരം ശരിയല്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ഈ ചോദ്യം വന്നു. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ചോദിച്ചു, റജബ് മാസത്തിൽ ഉംറ ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? അദ്ദേഹം പറഞ്ഞു, ലാബാസ്, അദ്ദേഹം പൊതുവായി അനുവദനീയമാണ് എന്ന് പറഞ്ഞു. ശേഷം അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു സഹാബികളിൽ നിന്ന് പല ആളുകളും അങ്ങനെ ചെയ്തതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ശേഷം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ബുലൂഗുൽ മറാമിന്റെ ദർസിൽ, മൈ യഖൂലു ബിബിദഇയതിഹ, അത് ബിദഅത്താണെന്ന് പറയുന്നവരെ കുറിച്ച് എന്താണ് അഭിപ്രായം? അദ്ദേഹം പറഞ്ഞു, ലാ ലാ മു സഹീഹ്, അത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ശേഷം പറഞ്ഞു, ഹദീസ് ഇബ്നു ഉമർ മഅറൂഫുൻ വസാബിത്, ഇബ്നു റജബ് ദക്കറഹ അനി സലഫ്, സഹാബികളിൽ നിന്ന് അത്തരത്തിലുള്ള ആചാറുകൾ വന്നിട്ടുണ്ട്, സലഫുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇബ്നു റജബ് അൽഹംബലി റഹിമഹുള്ള അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇമാം ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞു, അതുകൊണ്ട് തന്നെ റജബ് മാസത്തിലെ ഉംറ സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്, താബിഈങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതാണ്, അവരാരും തന്നെ അതിനെ എതിർത്തതായി എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു അലം സഹാബത്തിന്റെ പ്രവർത്തനം നമുക്ക് എന്താണ്? തെളിവാണ്. നമ്മൾ പറഞ്ഞു, ഉമൈ യുഷാഖിഖുർ റസൂൽ ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബി, സഹാബത്തിന്റെ ഫഹ്മ് നമുക്ക് തെളിവാണ്. അതുപോലെ തന്നെ മറ്റൊരു മസല കഴിഞ്ഞ ദർസിൽ നാം ചെറിയ രീതിയിൽ പറഞ്ഞിരുന്നു, എപ്പോഴാണ് തൽബിയത്ത് നിർത്തേണ്ടത്, എപ്പോഴാണ് തൽബിയത്ത് നിർത്തേണ്ടത്? രണ്ട് അഭിപ്രായങ്ങളാണ് നമ്മൾ പറഞ്ഞതല്ലേ, ഏതൊക്കെയാണ്? ഒന്ന് മക്കയിലെത്തിയാൽ, രണ്ടാമത്തേത് തവാഫ് ആരംഭിച്ചാൽ. തവാഫ് ആരംഭിച്ചാൽ എന്നുള്ളത് ഏത് സഹാബിയിൽ നിന്ന് വന്നതാണ്? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ദാറഖുത്നിയും ബൈഹഖിയും ഉദ്ധരിക്കുന്ന അസറിൽ തവാഫ് ആരംഭിച്ചാലാണ് നിർത്തേണ്ടത് എന്ന് വന്നിട്ടുണ്ട്. അതാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായമായി ഇമാം തിർമിദി റഹിമഹുള്ള ഉദ്ധരിക്കുന്നത്. രണ്ടാമത്തെ അഭിപ്രായം, ഹറമിലെത്തിയാൽ, മക്കയിലേക്ക് അല്ലെങ്കിൽ ഹറമിന്റെ പരിസരത്തേക്ക്, പരിധിയിലേക്ക് എത്തിയാൽ തവാഫ് തൽബിയത്ത് നിർത്തുക. അതാണ് ഇമാം ബുഖാരിയും മുസ്ലിമും അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇബ്നു ഹുസൈമ റഹിമഹുള്ള ഉദ്ധരിക്കുന്ന അസറിൽ കാണാം, ഇദാ ദഖല അൽഉറൂഷ ഖതഅ തൽബിയ, മക്കയുടെ വീടുകളുള്ള പരിസരത്തിലേക്ക് എത്തിയാൽ അദ്ദേഹം തൽബിയത്ത് നിർത്തുമായിരുന്നു. വീടുകൾ സ്ഥിതി ചെയ്യുന്ന പരിസരത്തെത്തിയാൽ അദ്ദേഹം തൽബിയത്ത് നിർത്തുമായിരുന്നു. അതിന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാരണം, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്നാണ് നമ്മൾ തൽബിയത്ത് പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹു എന്നിന്റെ വിളിക്കുക, നാം ഉത്തരം നൽകിയിരിക്കുന്നു. അപ്പോൾ ഉത്തരം നൽകിക്കൊണ്ട് മക്കയിലേക്ക് എത്തി, അപ്പൊ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് പറയേണ്ടതില്ല എന്നതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അമലാണ് ശരി എന്ന് പറയുന്ന പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ സഹാബത്തിൽ നിന്ന് രണ്ട് രീതിയിൽ വന്നു, ഒന്ന് തവാഫ് തുടങ്ങുമ്പോൾ, രണ്ടാമത്തേത് മക്കയുടെ പരിധിയിലെത്തിയാൽ നിർത്തണം. ഇത് രണ്ടും സഹാബത്തിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. രണ്ടിനും അതിൻ്റെതായ തെളിവുണ്ട്. ഭൂരിപക്ഷം ഉലമാക്കളിലേക്ക് നിങ്ങൾ നോക്കിയാൽ അവർ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം സ്വീകരിച്ചവരാണ്. ഇമാം മാലിക് റഹിമഹുള്ളയിൽ നിന്ന് ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞു, മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തു വരുന്ന ആളുകളാണെങ്കിൽ അവർ ഇബ്നു ഉമറിന്റെ അസർ അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. അഥവാ ഇപ്പൊ മദീനയിൽ നിന്ന് പോകുന്നു, ദുൽഹുലൈഫയിൽ നമ്മൾ തൽബിയത്ത് തുടങ്ങി, അല്ലെങ്കിൽ യലംലമിൽ വെച്ച് തൽബിയത്ത് തുടങ്ങി, ഏതെങ്കിലും മീഖാത്തിൽ വെച്ച് നമ്മൾ തൽബിയത്ത് തുടങ്ങി മക്കയിലേക്ക് പോവുകയാണെങ്കിൽ മക്ക എത്തിയാൽ തൽബിയത്ത് നിർത്തുക, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അസറിൽ വന്നതുപോലെ. ഇനി ഒരുവൻ, നമ്മൾ പറഞ്ഞു മക്കാരെവിടെ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്, ഹറമിന്റെ പരിധിക്ക് പുറത്തേക്ക് ഇറങ്ങുക. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൽബിയത്തിന് ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പൊ മസ്ജിദ് തന്നീമിൽ, മസ്ജിദ് ആയിഷ എന്നറിയപ്പെടുന്ന പള്ളിയിലേക്ക് പോയാണ് അവർ ഇഹ്റാം ചെയ്യുന്നതെങ്കിൽ അവർ അവിടെ വെച്ച് അവർക്ക് പിന്നെ തൽബിയത്ത് ചെല്ലാൻ സമയമില്ല. അങ്ങനെയുള്ള ആളുകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അസർ അനുസരിച്ച് തവാഫ് തുടങ്ങുന്നത് വരെ തൽബിയത്ത് ചെല്ലുക എന്ന് ഇമാം മാലിക് റഹിമഹുള്ള വിശദീകരിച്ചതായി ഒരു വിശദീകരണം അദ്ദേഹത്തിന്റെ മുഅത്തയിൽ നമുക്ക് കാണാവുന്നതാണ്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, സഹാബികളിൽ നിന്ന് രണ്ടഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്, ഇമാം മാലിക് റഹിമഹുള്ള ഈ ഒരു വിശദീകരണവും നൽകിയിട്ടുണ്ട്. ഇതിൽ ഏതൊരു അഭിപ്രായം ഒരുവൻ സ്വീകരിക്കുകയാണെങ്കിലും അവന് അതിന്റെ വജുഹുണ്ട്. അല്ലാഹു അലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ് ധാരാളം ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത്. തയ്യം. ഇനി നമ്മുടെ ഇന്നത്തെ ദർസിന്റെ വിഷയങ്ങൾ, നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് മക്കയിൽ എത്തുന്നത് വരെയാണ് അല്ലേ. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. മനസ്സിലാവാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം അവസാനം ചോദിക്കുക. അങ്ങനെ ഒരാൾ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത ശേഷം ഇഹ്റാമിൻ്റെ വസ്ത്രവും ധരിച്ച് മക്കയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, മക്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കുളിക്കുക എന്നതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, كان ابن عمر رضي الله عنهما اذا دخل ادنى الحرم امسك عن التلبيه. ابن عمر رضي الله عنه ഹറമിന്റെ പരിസരത്തെത്തിയാൽ തൽബിയത്ത് നിർത്തും. നമ്മൾ നേരത്തെ പറഞ്ഞ മസ്അല, തൽബിയത്ത് പറയുന്നത് നിർത്തും. ثم يبيت بذي طوى, അതിനുശേഷം അദ്ദേഹം ذو طوى എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കും. ذو طوى എന്ന് പറയുന്നത് ഇന്നത്തെ ഹയ്യുസ് സാഹിർ. ഹയ്യു സാഹിറിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രാത്രി താമസിക്കും. സുമ്മ യുസല്ലി ബിഹി സുബ്ഹ്, പിന്നെ പിറ്റേ ദിവസം ഫജ്ർ നിസ്കാരം നിസ്കരിക്കുകയും വയഗ്തസിൽ കുളിക്കുകയും ചെയ്യും. വയുഹദ്ദിസു അന്ന നബിയല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഫ്അലു ദാലിക്, അദ്ദേഹം എന്ത് പറയും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. ഇബ്നുൽ മുന്ദിർ റഹിമഹുല്ലാ മക്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കുളിക്കുക എന്നത് സുന്നത്താണ് എന്ന വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നുൽ മുന്ദിർ റഹിമഹുല്ലാ ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. ഇതാണ് നാല് മദ്ഹബിന്റെയും അഭിപ്രായം. അവിടെ ദീ തുവ എന്ന് പറയുന്ന ഈ പ്രദേശം, അവിടെ ഒരു കിണറുണ്ട് ദീ തുവ എന്ന പേരിൽ. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് പഴയ കാലഘട്ടത്തിൽ അങ്ങനെയാണ്, കിണറുകളിലേക്ക് ചേർത്തുകൊണ്ട് പേരുകൾ വരാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സ്ഥലത്തിന് ദീ തുവ എന്ന പേര് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹയ്യു സാഹിറിന്റെ ഭാഗം, അവിടെ ഉസൈബിയ, അങ്ങനെ പല സ്ഥലങ്ങളും അതിന് പരിസര പ്രദേശങ്ങളിലുണ്ട്. ഒന്നാമത്തെ സുന്നത്ത് എന്താണ്? മക്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കുളിക്കുക എന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടെന്ന് ആര് പറയുന്നു? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇബ്നുൽ മുന്ദിർ റഹിമഹുല്ലാ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കുകയും ചെയ്തു. രണ്ടാമത്തെ സുന്നത്ത്, മക്കയിൽ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, മക്കയിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഉയർന്ന ഭാഗത്തോടുകൂടി, അല്ലെങ്കിൽ അതിൻ്റെ ഉയർന്ന ഭാഗങ്ങളിലൂടെ മക്കയിലേക്ക് പ്രവേശിക്കുകയും താഴ്ന്ന ഭാഗങ്ങളിലൂടെ മക്കയിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്നതാണ് സുന്നത്ത്. എന്താണ് ഉയർന്ന ഭാഗവും താഴ്ന്ന ഭാഗവും കൊണ്ടുള്ള ഉദ്ദേശം? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല മക്കത്ത മിൻ കദ من الثنيه العليا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സനിയത്തുൽ ഉലിയയിലൂടെയാണ് മക്കയിൽ പ്രവേശിക്കാറുള്ളത്, അല്ലെങ്കിൽ പ്രവേശിച്ചത്. വഖറജ മിന സനിയത്തു സുഫ്ല, സനിയത്തു സുഫ്ലയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് പുറത്തേക്ക് പോകാറുള്ളത്. ഈ സനിയത്തുൽ ഉലിയ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? കദ എന്ന് പറയുന്ന പ്രദേശം അഥവാ ഇന്നത്തെ മക്കയിലുള്ള മഖ്ബറയുടെ ആ ഭാഗം, മഖ്ബറത്തുൽ മഅല. പൊതുവേ ഇന്ന് മാപ്പുകളിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ മഖ്ബറത്തുൽ മുഅല്ല എന്നാണ് കാണുക. പക്ഷെ അതിന്റെ ശരിയായ പേര് അല്ലാഹു അലം മഖ്ബറത്തുൽ മഅല എന്നാണ്. സബീദി അദ്ദേഹത്തിന്റെ താജുൽ അറൂസിൽ ആ പേര് അതിന്റെ ലബ്ത് ചെയ്തിരിക്കുന്നത്, ഹറക്കത്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. മഅല എന്നാണ് അതിന്റെ പേര്, അല്ലെങ്കിൽ മഖ്ബറത്തുൽ ഹുജൂൻ എന്ന് പറയാറുണ്ട്. മഖ്ബറത്തുൽ ഹുജൂൻ അതിന്റെ ഭാഗത്തൂടെ, അഥവാ മക്കയുടെ ഉയർന്ന പ്രദേശമാണ് ഇന്ന് മഖ്ബറ സ്ഥിതി ചെയ്യുന്നത്. ആ ഭാഗത്തൂടെ ഇന്ന് റോഡ് ലഭ്യമാണ്, അതിലൂടെ മക്കയിലേക്ക് പ്രവേശിക്കലാണ് ഏറ്റവും നല്ലത്. ഇന്ന് ആ പ്രദേശത്തിന് ഹുജൂൻ പ്രദേശം എന്നൊക്കെ പറയാറുണ്ട്, മിൻസഖത്തുൽ ഹുജൂൻ. എനിക്ക് തോന്നുന്നത് അവിടെ ഒരു പാർക്കിംഗ് ഒക്കെ ഇന്ന് ലഭ്യമാണ്, ആ ഭാഗത്തുകൂടി ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിക്കാറുള്ളത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് മക്കയിലേക്ക് പോകുന്ന വഴിയിലാണോ പ്രവാചകൻ യാത്ര ചെയ്യാറുള്ളത്? അല്ല, ഇത് പുതിയ വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ വഴിയിലൂടെയാണ് മക്കയിലേക്ക് പോകാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ വഴിയിലൂടെയാണ് മക്കയിലേക്ക് പോകാറുള്ളത്. അങ്ങനെ മക്കയിൽ പ്രവേശിക്കുമ്പോൾ കദയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കാറുള്ളത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. കദ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, മക്ബറ സ്ഥിതി ചെയ്യുന്ന ആ ഭാഗം. ആ മക്ബറയുടെ പേരെന്താണ്? മഅല എന്ന് പറയുന്ന മക്ബറ, മക്കയിൽ പ്രസിദ്ധമായ ആ മക്ബറ. ഇവിടെ ബഖിയ ഉള്ളതുപോലെ മക്കയിലുള്ള മഅല മക്ബറ, അതിന്റെ ഭാഗത്തോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയത് അസ്സനിയത്തു സുഫ്ലയിലൂടെയാണ്. അതിനെന്താണ് പറയുന്നത്? കുദ. ആ സ്ഥലത്തിന് പറയുന്ന പേര് കുദ എന്നാണ്. ഇന്നത്തെ ഷുബൈക, അതുപോലെ തന്നെ ജർവൽ ആ ഭാഗങ്ങൾ ഷുബൈക ജർവൽ ആ ഭാഗങ്ങൾ, അതിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറത്തേക്ക് വരാറുള്ളത്. അതിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറത്തേക്ക് വരാറുള്ളത്. ഇപ്പോൾ ഹദീസിൽ വന്നിരിക്കുന്ന ഈ പ്രയോഗം കദ അല്ലെങ്കിൽ കുദ, കയറുമ്പോൾ കദ എന്ന് പറയുന്ന പ്രദേശവും ഇറങ്ങുമ്പോൾ കുദ എന്ന് പറയുന്ന പ്രദേശവും, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാറുള്ള രീതി. അഥവാ മക്കയുടെ ഉയർന്ന പ്രദേശത്തിലൂടെ കയറുകയും മക്കയുടെ താഴ്ന്ന പ്രദേശത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യും. അതാണ് പ്രവാചകന്റെ രീതി. അത് സുന്നത്താണ് എന്നുള്ളത് നാല് മദ്ഹബുകളുടെയും അഭിപ്രായമാണ്. മൂന്നാമത്തെ സുന്നത്ത് മക്കയിൽ പ്രവേശിക്കുന്നത് പകൽ സമയങ്ങളിലായിരിക്കുക. നേരത്തെ നമ്മൾ വായിച്ച അസറിൽ അത് ശ്രദ്ധിച്ച ആളുകൾക്ക് മനസ്സിലാകും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞു? അദ്ദേഹം മക്കയിലെത്തിയാൽ ദൂ തുവയിൽ താമസിക്കും, പിറ്റേ ദിവസം അവിടുന്ന് ഫജ്ർ നിസ്കരിക്കുകയും കുളിക്കുകയും ശേഷം മക്കയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ താമസിക്കുന്നതിന് ഉദ്ദേശം എന്താണ്? പകൽ സമയത്ത് ഹറമിലേക്ക് കയറുക എന്നുള്ളതാണ്. ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീത്തിൽ അത് വ്യക്തമാണ്. അതാണ് ഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം. പകൽ സമയത്ത് മക്കയിൽ പ്രവേശിക്കലാണ് ഏറ്റവും അഫ്ദൽ എന്നുള്ളത് ഭൂരിപക്ഷം ഉലമാക്കളുടെയും അഭിപ്രായം. അതാണ് നവവി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മജ്മൂഇൽ ഇത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞതായി കാണാം. പകൽ സമയത്ത് പ്രവേശിക്കുന്നത് സുന്നത്താണ് എന്ന് പറഞ്ഞവരിൽ പെട്ടവരാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, വഅതാ ഇബ്നു അബി റബാഹ് റഹിമഹുള്ള, വന്നഹഈ ഇബ്രാഹിം അന്നഹഈ, വഇസ്ഹാഖ് ഇബ്നു റാഹോയ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്ന് ഹാഫിളു നവവി അദ്ദേഹത്തിന്റെ അൽ മജ്മൂഇൽ പറയുന്നതായി കാണാം. അപ്പോൾ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ പകൽ സമയങ്ങളിൽ നാം അവിടേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് സുന്നത്താണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനമായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദർസുകളിൽ പറഞ്ഞതുപോലെ നമുക്ക് സൗകര്യമുണ്ടെങ്കിൽ ഒരു സുന്നത്തിനെയും നാം നിസ്സാരമാക്കി കാണരുത്. ഇപ്പൊ നമുക്ക് സൗകര്യമില്ല, ഉദാഹരണത്തിന് ഇവിടുന്ന് എന്തെങ്കിലും ഒരു കൂട്ടമായ സംവിധാനത്തിലാണ് നമ്മൾ പോകുന്നത്, ബസ്സിൽ പോകുന്നു, നമുക്ക് പ്രത്യേകിച്ച് അവിടെ പുറത്ത് നിൽക്കാനോ പുറത്തിറങ്ങാനോ മക്കയിൽ എത്തുന്നതിന് മുമ്പ് പുറത്ത് താമസിക്കാനോ സൗകര്യപ്പെടണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ആ നിയ്യത്തുണ്ടായാൽ ഇൻഷാ അല്ലാഹ് അമലിന്റെ പ്രതിഫലം ബീദ്നില്ലാ ലഭിക്കും. അതല്ല എങ്കിൽ നമ്മൾ വാഹനമായി പോകുന്ന സാഹചര്യം അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് വേറെ തടസ്സങ്ങളില്ല എങ്കിൽ ഈ സുന്നത്തുകൾ എടുക്കുന്നതിൽ നാം ശ്രദ്ധ കാണിക്കുക, മക്കയിൽ പകൽ സമയങ്ങളിൽ പ്രവേശിക്കാൻ ശ്രമിക്കുക. ഇനി അതല്ലാതെ രാത്രിയിൽ ഒരാൾ കയറുകയാണെങ്കിൽ അനുവദനീയമാണ്. നമ്മൾ ഈ പറയുന്നതൊക്കെ സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജിഅറാനയിൽ, പ്രവാചകന്റെ നാല് ഉംറയിൽ ഒരു ഉംറ ഏതാണ്? ജിഅറാനയാണ്. ജിഅറാനയിൽ രാത്രി സമയത്താണ് കയറിയത് എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ജിഅറാനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിലാണ് കയറിയത് എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. തയ്യബ്. നാലാമത്തെ സുന്നത്ത് മക്കയിൽ പ്രവേശിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം, മക്കയിലേക്ക് പ്രവേശിച്ച ശേഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ കുളിക്കുകയും കുളിച്ച് പകൽ സമയത്ത് ഹറമിന്റെ പരിധിയിലേക്ക് കയറിയ ശേഷം നമ്മൾ നേരെ എവിടേക്കാണ് പോവുക? മസ്ജിദുൽ ഹറാമിലേക്ക്. മസ്ജിദുൽ ഹറാമിലേക്ക് കയറുമ്പോൾ, മസ്ജിദുൽ ഹറാമിലേക്ക് നാം കയറുന്ന സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ചില സാഹചര്യങ്ങളിൽ സ്ഥിരപ്പെട്ടത് അവിടുന്ന് ഹറമിലേക്ക് കയറാറുള്ളത് ബാബു ബനി ഷൈബയിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയിട്ടുള്ളത്. ഏതാണ് ബാബു ബനി ഷൈബ? ഇന്നത്തെ ബാബു സലാം. അതിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ പറയുന്നു അത് നേർക്കുനേർ ബാബു സലാം അല്ല, മറിച്ച് ബാബു സലാമിലൂടെ പ്രവേശിക്കുന്ന ഒരു വ്യക്തി ആ ബാബു ബനി ഷൈബ ഉണ്ടായിരുന്ന പ്രദേശത്തൂടെയാണ് പൊതുവിൽ പ്രവേശിക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ബാബു ബനു സലാം തന്നെയാണ്. ഇപ്പോൾ ബാബു ബനി സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഏത് സാഹചര്യത്തിൽ? നിങ്ങൾക്കറിയാം കഅബ പുതുക്കി പണയുന്ന സമയത്ത് ഹജറുൽ അസ്വദ് ആരാണ് ഇവിടെ വെക്കേണ്ടത് എന്നൊരു ചർച്ച നടന്നിരുന്നു. അങ്ങനെ ആദ്യം ഈ വാതിലിലൂടെ വരുന്നവൻ വെക്കുമെന്ന് ഖുറൈശികൾ തീരുമാനിക്കുകയും ആ വാതിലിലൂടെ ആദ്യം കയറിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു എന്ന് ഇമാം ഹാകിമും ബൈഹഖിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ആ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അലി ബിൻ അബി ത്വാലിബിന്റെ ആ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാബു ബനീ ഷൈബയിലൂടെയാണ് അന്ന് പ്രവേശിച്ചത് എന്നാണ്. ഇമാം നവവി റഹിമഹുല്ലാ ഈ സംഭവം സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ അവരുടെ ഫഹ്മ് എപ്പോഴും നമുക്ക് മുന്തിക്കേണ്ട കാര്യമാണ്. ഉലമാക്കൾ പറയുന്നു, ബാബു ബനീ ഷൈബയിലൂടെ പ്രവേശിക്കാൻ സാധിക്കുമെങ്കിൽ അതിലൂടെ പ്രവേശിക്കലാണ് ഏറ്റവും നല്ലത്, അഥവാ ബാബു സലാമിലൂടെ, അഥവാ ബാബു സലാമിലൂടെ. തയ്യം അഞ്ചാമത്തെ കാര്യം, ഇങ്ങനെ നമ്മൾ മസ്ജിദിലേക്ക് കയറുമ്പോൾ ബാബു സലാമിലൂടെ കയറാൻ ശ്രമിക്കുക. ഇനി അത് സാധിക്കുന്നില്ലെങ്കിൽ ഏത് ബാബിലൂടെയാണെങ്കിലും കയറാൻ ശ്രമിക്കുക. കയറുമ്പോൾ എന്ത് ചെയ്യുക? മസ്ജിദിൽ കയറുമ്പോൾ പറയേണ്ട ദിക്റുകൾ പറയുക. അതിൽ ഒരു ദിക്ർ, പ്രധാനമായും രണ്ട് ദിക്റുകളാണ് സഹീഹായി വന്നിട്ടുള്ളത്. സഹീഹായി വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ദിക്റുകളാണ്. ഒന്നാമത്തേത് അല്ലാഹുമ്മ ഫത്ഹ് ലി അബ്വാബ റഹ്മതിക്, അല്ലാഹുമ്മ ഫത്ഹ് ലി അബ്വാബ റഹ്മതിക്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അബു ഹുമൈദ സഈദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ദിക്ർ. രണ്ടാമത്തേത് ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ദഅവാത്തുൽ കബീറിൽ ഉദ്ധരിച്ചിരിക്കുന്ന ദിക്ർ, അഊദു ബില്ലാഹിൽ അലീം ഓജിഹിൽ കരീം ഒബിവജിഹിൽ കരീം വസുൽത്താനിഹി അൽഖദീം മിനശ്ശൈത്താനിർ റജീം എന്ന് പറയുന്ന ദിക്ർ. അഊദു ബില്ലാഹിൽ അലീം ഒബിവജിഹിൽ കരീം വസുൽത്താനിഹി അൽഖദീം മിനശ്ശൈത്താനിർ റജീം. ഇത് മസ്ജിദിൽ കയറുമ്പോൾ നമ്മൾ പറയേണ്ട ദിക്റാണ്. ഈ ദിക്ർ പറഞ്ഞാലുള്ള പ്രതിഫലം എന്താണ്? എന്താണ് ഏത് മസ്ജിദിൽ കയറുമ്പോഴും പറയുന്ന സുന്നത്താണ് ഇതിക്കർ, അഥവാ നമ്മൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് അഞ്ച് തവണയെങ്കിലും ചെയ്യേണ്ട ഒരു അമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ ഒരുവൻ പറഞ്ഞാൽ പിശാജ് പറയും ഹുഫിള മിന്നി സായിറല്യൗം, അങ്ങനെ ഒരുവൻ പറഞ്ഞാൽ അന്നത്തെ ദിവസം പിശാജ് പറയും അവൻ ഇന്ന് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ പിശാജിന് വലിയ രൂപത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുകയില്ല. നമ്മൾ മസ്ജിദിൽ കയറുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ പിശാജിന് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അഊദു ബില്ലാഹിൽ അലീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ്ശൈത്താനിർ റജീം. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുപോലെ തന്നെ ബൈഹഖി അദ്ദേഹത്തിന്റെ ദഅവാത്തുൽ കബീർ എന്ന കിതാബിലും ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഈ രണ്ട് ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നതാണ്. പിന്നെ മസ്ജിദിൽ കയറുമ്പോൾ സ്വലാത്ത് പറയുന്ന വിഷയം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹാഫിദ് ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ നതായിജിൽ അത് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനിയും ഷെയ്ഖ് മുഖ്ബിലും ഒക്കെ അത് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ അതനുസരിച്ച് അമൽ ചെയ്യുകയാണെങ്കിൽ അനുവദനീയമാണ് മസ്ജിദിൽ കയറുമ്പോൾ സ്വലാത്ത് പറയുക എന്ന് പറയുന്ന വിഷയം. ഇത് ഏത് മസ്ജിദിനും ബാധകമാണ്, അതുകൊണ്ട് നാളെ മുതൽ, നാളെ ഫജറിന് മസ്ജിദിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് ദിക്ർ നാം മറന്നു പോകരുത്. അല്ലാഹുമ്മ ഫത്ഹ് ലി അബ്വാബ റഹ്മതിക്, അതുപോലെ തന്നെ അഊദു ബില്ലാഹിൽ അലീം എന്ന് പറയുന്ന ദിക്ർ. അങ്ങനെ നിങ്ങൾ നാളെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ പറഞ്ഞാൽ അന്നത്തെ ദിവസം പിശാജിൽ നിന്ന് നിങ്ങൾ സംരക്ഷിക്കപ്പെടും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന സന്തോഷ വാർത്തയാണ്. അതുകൊണ്ട് ബാറക അല്ലാഹു ഫീക്കും, അമലുകളുടെ വിഷയത്തിൽ നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. നാം ചെയ്യുന്ന അമലുകളാണ്, എല്ലാ ദിവസവും നാം ചെയ്യുന്ന കാര്യമാണ് മസ്ജിദിൽ കയറുക എന്നുള്ളത്. മസ്ജിദിൽ പോകാത്ത ഒരാളും എന്റെ സംസാരം കേൾക്കുന്നവരില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ബാറക അല്ലാഹു ഫീക്കും, ഈ ഇബാദത്ത് നിങ്ങൾ ജീവിതത്തിൽ ഹയാത്താക്കുക. നിർബന്ധമായും ഈ അദ്കാറുകൾ നിങ്ങൾ പറയാൻ കൂടുതൽ ശ്രദ്ധ കാണിക്കുക. തയ്യം അങ്ങനെ നമ്മൾ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ നേരെ എവിടേക്കാണ് പോവുക? കഅബയുടെ അരികിലേക്ക് പോകും. കഅബയുടെ അരികിലേക്ക് നാം പോകും. കഅബ കണ്ടു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറയേണ്ടത്? ഞാൻ കഴിഞ്ഞ അല്ലെങ്കിൽ ഒന്നാമത്തെ ദർസിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പലപ്പോഴും ധാരാളം ഉംറ ചെയ്യാറുണ്ട്. എന്നാൽ സ്വഹാബത്ത് ഈ വിഷയത്തിൽ ചെയ്തത് എന്താണ്, താബിഈങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്താണ്, ഇതൊന്നും നമ്മൾ നോക്കാറില്ല. അതുകൊണ്ടാണ് നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നത്. സ്വഹാബത്തിന്റെ വാക്കുകൾ തെളിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സ്വഹാബത്തിന്റെ വാക്കുകൾ തെളിവല്ലായിരുന്നു എങ്കിൽ നമുക്കിത് ഒഴിവാക്കാമായിരുന്നു. സ്വഹാബത്തിന്റെ വാക്കുകൾ തെളിവാണ്. കഅബ കണ്ടാൽ പറയേണ്ട കാര്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാം ഇമാം ബൈഹഖിയും ഇബ്നു അബീ ഷൈബയും ഒക്കെ ഉദ്ധരിക്കുന്നതിൽ കഅബ കണ്ടാൽ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ഫഹയ്യിനാ റബ്ബനാ ബിസ്സലാം എന്ന് പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. കഅബ കണ്ടാൽ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ഫഹയ്യിനാ റബ്ബനാ ബിസ്സലാം എന്ന് പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബൈഹഖിയും ഇബ്നു അബീ ഷൈബയും ഒക്കെ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. اللهم انت السلام ومنك السلام فحينا ربنا بالسلام ان عمر بن الخطاب رضي الله عنه بريار لدي ابن ابي شيبه امام بيهقي مدركون. نعم اللهم انت السلام ومنك السلام فحينا ربنا بالسلام هذا عمر رضي الله عنه لنن سربتട്ടുണ്ട്. شيخ الباني رحمه الله ادهيتني مناسك الحج والعمره ان كتاب ഹജ്ജിനെയും ഉംറയെയും കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് സ്ഥിരപ്പെട്ടതാണ്, ഇത് സ്ഥിരപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് റയ്യിസ് ഹഫിളഹുല്ലയും ഈ സംഭവം അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അഫ്വ് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയുടെ സംസാരത്തിൽ ഇത് സ്ഥിരപ്പെട്ടതാണ് എന്ന് വന്നിട്ടുണ്ട്. വേറെയും ചില പണ്ഡിതന്മാർ അത് സ്വീകാര്യമാണ് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ കഅബ കണ്ടാൽ ഈ പ്രാർത്ഥന പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ ബാരി ഫത്ഹുല്ലാഹ് അൽഹിന്ദി, നിങ്ങൾക്കറിയാം ഇന്ത്യയിലുള്ള പണ്ഡിതനാണ് അബ്ദുൽ ബാരി ഹഫിളഹുല്ലാ, ഇവിടെ റിയാദിലെ അധ്യാപകനാണ്. അദ്ദേഹം ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് മുഖ്ബിൽ വരെ അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടുണ്ട്. ഷെയ്ഖ് മുഖ്ബിൽ വരെ അദ്ദേഹത്തിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ പറഞ്ഞതായി കാണാം. അദ്ദേഹവും ഇത് സഹീഹാണെന്ന് പറയുന്നുണ്ട്. ഇതനുസരിച്ച് അമൽ ചെയ്യണോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഷെയ്ഖ് അബ്ദുൽ ബാരി ഫത്ഹുള്ളയും ഞാൻ ഇന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത് സ്ഥിരപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് സ്ഥിരപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദ്യം വന്നു, കഅബ കാണുമ്പോൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥന സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല, ബൽ ജാഅ അൻ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിട്ടുണ്ട്. അതേതാണ് പ്രാർത്ഥന? അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ഫഹയ്യിനാ റബ്ബനാ ബിസ്സലാം എന്ന പ്രാർത്ഥനയാണ്. തയ്യബ്. അതുപോലെ തന്നെ കഅബ കണ്ടാൽ, കഅബ കണ്ടാൽ ഈ പ്രാർത്ഥന പറയുക. അതുപോലെ തന്നെ കഅബ കണ്ടാൽ സുന്നത്തായ കാര്യമാണ് രണ്ട് കൈകളും ഉയർത്തി ദുആ ചെയ്യുക എന്ന് പറയുന്നു. രണ്ട് കൈകളും ഉയർത്തി ദുആ ചെയ്യുക എന്നുള്ളത് കഅബ കണ്ടാലുള്ള മുസ്തഹബായ കാര്യമാണ്. രണ്ട് കൈകളും ഉയർത്തി നാം ദുആ ചെയ്യുക. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ കണ്ടയുടൻ കൈ ഉയർത്തിയതായി സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? ചില ഹദീസുകൾ വന്നിട്ടുണ്ടെങ്കിലും ഹദീസുകൾ അല്ലാഹു അലം ദുർബലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്ന ചില ഹദീസുകൾ ദുർബലമാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ചില പ്രവർത്തനങ്ങൾ നമ്മൾ പറയും പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല, താബിഈൻ അല്ലെങ്കിൽ സഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടു. അതിന്റെ അർത്ഥം ഒരു കാരണവശാലും പ്രവാചകൻ അത് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണോ? അല്ല, ഹദീസുകൾ ദുർബലമാകുന്നത് അതിലേതെങ്കിലും ഒരു റാവിക്ക് പ്രശ്നമുണ്ടായാൽ ഹദീസ് ഉലമാക്കൾ ദുർബലമാക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ സൂക്ഷ്മതയ്ക്ക് എപ്പോഴും മുൻഗണന നൽകും. കാരണം പ്രവാചകൻ പറഞ്ഞു എന്ന് 100% ഉറപ്പുള്ള കാര്യമാണ് പണ്ഡിതന്മാർ അത് പ്രവാചകൻ പറഞ്ഞു എന്ന് പറയുക. അതല്ല എങ്കിൽ അവിടെ പണ്ഡിതന്മാർ ചെറിയ എന്തെങ്കിലും സബബുകൾ ഹദീസിലുണ്ടെങ്കിൽ അത് ദുർബലമാക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഉയർത്തിയതായി വന്നിരിക്കുന്ന ഹദീസുകളുണ്ട്, പക്ഷെ ആ ഹദീസുകൾ ദുർബലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയിട്ടില്ല എന്ന് പറയുന്ന ചില റിവായത്തുകളും ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് ഇമാം നസായി ഒക്കെ ഉദ്ധരിച്ചതായി കാണാം, അതും ദുർബലമാണ്. അപ്പോൾ പ്രവാചകനിൽ നിന്ന് ഈ വിഷയത്തിൽ എന്തില്ല, ഒന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ഉയർത്തണമെന്നോ ഉയർത്തേണ്ട എന്നുള്ളതോ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. എന്നാൽ ഇബ്നു അബീ ഷൈബ റഹിമഹുല്ലാ ഇബ്നു അബീ ഷൈബ റഹിമഹുല്ലാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന അസറിൽ കാണാം, അദ്ദേഹം കഅബ കാണുമ്പോൾ കൈ ഉയർത്തി ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കഅബ കാണുമ്പോൾ കൈ ഉയർത്തി ദുആ ചെയ്യാറുള്ളതായി ഇബ്നു അബീ ഷൈബ റഹിമഹുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മനാസിഖുൽ ഹജ്ജ് വൽ ഉംറ എന്ന കിതാബിൽ ഇബ്നു അബ്ബാസിന്റെ ഈ പ്രവർത്തനം ഉദ്ധരിക്കുകയും അത് സ്ഥിരപ്പെട്ടതാണ് എന്ന് വിധി നൽകുകയും ചെയ്തു. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അത് സ്ഥിരപ്പെട്ടതാണ് എന്ന് വിധി നൽകിയതായി നമുക്ക് കാണാം. അപ്രകാരം തന്നെ കഅബ കാണുമ്പോൾ കൈ ഉയർത്തി ദുആ ചെയ്യുന്ന വിഷയം, കൈ ഉയർത്തി ദുആ ചെയ്യുന്ന വിഷയത്തെ കുറിച്ച് വന്നിരിക്കുന്ന ഹദീസുകളെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ മനാറുൽ മുനീഫിൽ സംസാരിക്കുമ്പോൾ, ഇബ്നുൽ ഖയ്യിമിന് പ്രത്യേകിച്ച് തുല്ലാബുകൾക്ക് ഉപകരിക്കുന്ന കാര്യമാണ്, ഇബ്നുൽ ഖയ്യിമിന് വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട് അൽ മനാറുൽ മുനീഫ് എന്ന പേര്. ആ കിതാബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ, നമ്മൾ പൊതുവെ ഇങ്ങനെ പറയും ഈ വിഷയത്തിൽ ഒരു ഹദീസും സ്ഥിരപ്പെട്ടിട്ടില്ല. ഉദാഹരണത്തിന് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഹിജാമ ചെയ്യുന്നത് ഇന്ന ഇന്ന ദിവസങ്ങളിൽ നല്ലതാണെന്ന വിഷയത്തിൽ ഒരു ഹദീസും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ചില പണ്ഡിതന്മാരുടെ സംസാരങ്ങളിൽ വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കുല്ലിയാത്തികൾ അഥവാ ഇന്ന വിഷയത്തിൽ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല, ഇന്ന കാര്യത്തിൽ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നിങ്ങനെ കുല്ലിയാത്തികൾ നമുക്ക് നൽകുന്ന വളരെ സുന്ദരമായ ഒരു കിതാബാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ അൽ മനാറുൽ മുനീഫ്. ഇബ്നുൽ ഖയ്യിമിന്റെ അൽ മനാറുൽ മുനീഫ് വളരെ പ്രധാനപ്പെട്ട കിതാബാണ്, പ്രത്യേകിച്ച് തുല്ലാബുകളെ സംബന്ധിച്ചിടത്തോളം. ഈ കിതാബിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്ന ആസാറുകളെ കുറിച്ച് അല്ലെങ്കിൽ ഹദീസുകളെ കുറിച്ച് ചർച്ച ചെയ്തു. ശേഷം അദ്ദേഹം പറഞ്ഞു ലാ യസിഹു റഫ്ഉഹു, അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സ്ഥിരപ്പെടുന്നില്ല. വസ്സഹീഹു വഖ്ഫുഹു അലാ ഇബ്നു ഉമർ വഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും, ഈ വിഷയത്തിൽ സഹീഹായി വന്നിരിക്കുന്നത് ഇബ്നു അബ്ബാസിന്റെയും ഇബ്നു ഉമറിന്റെയും പ്രവർത്തനമാണ് എന്ന്, അല്ലെങ്കിൽ അവരിലേക്കാണ് സ്ഥിരപ്പെട്ടു വന്നത് എന്ന് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ മനാറുൽ മുനീഫിൽ പറയുന്നതായി കാണാം. അപ്പൊ നാം പറഞ്ഞു വന്നത് കഅബ കാണുമ്പോൾ കൈ ഉയർത്തി ദുആ ചെയ്യുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല, എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്രകാരം തന്നെ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മനാസിഖുൽ ഹജ്ജ് വൽ ഉംറയിലും ഈ വിഷയം ഇബ്നു അബ്ബാസിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നതായി നമുക്ക് കാണാം. ഇബ്നു ഖുദാമ റഹിമഹുല്ല അദ്ദേഹത്തിന് അൽമുഗ്നിയിൽ പറയുന്നു. ഇബ്നു ഖുദാമയെ നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം ഹംബലി മദ്ഹബിൽ വലിയ പണ്ഡിതനാണ്. ഹംബലി മദ്ഹബിൽ പ്രത്യേകിച്ച് താരതമ്യം ഫിഖഹിന്റെ നാല് മദ്ഹബുകളും ഉദ്ധരിക്കുന്നതിൽ ഏറ്റവും അവലംബിക്കപ്പെടുന്ന ഒരു കിതാബ് എഴുതിയത് ഇബ്നു ഖുദാമയാണ്, അൽമുഗ്നി. അദ്ദേഹത്തിന് അൽമുഗ്നിയിൽ ഇബ്നു ഖുദാമ പറയുകയാണ് വയുസ്സഹബു റഫ്ഉൽ യദൈനി ഇൻദ റുയ്യത്തിൽ ബൈ, കഅബ കാണുമ്പോൾ കൈ ഉയർത്തുക എന്ന് പറയുന്നത് മുസ്തഹബാണ്. റൂവിയ ദാലിക അൻ ഇബ്നു ഉമർ, അത് ഇബ്നു ഉമറിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെ ഉദ്ധരിക്കപ്പെട്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഇബ്നു അബി ശൈബ റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുണ്ട്. വബിഹി ഖാല സൗരി, അതാണ് സുഫിയാൻ സൗരിയുടെ അഭിപ്രായം. വഅബ്നുൽ മുബാറക്, അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്കിന്റെ അഭിപ്രായം. വശാഫിഇ, ഇമാം ഷാഫിഇയുടെ അഭിപ്രായം. വഇസ്ഹാഖ്, ഇസ്ഹാഖ് ഇബ്നു റാഹുവയുടെ അഭിപ്രായം എന്ന് ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ല പറയുന്നതായി കാണാം. അപ്പോൾ ഇബ്നു ഖുദാമ റഹിമഹുല്ല സഹാബത്തിന് പുറമെ ഇവിടെ പറഞ്ഞത് ആരൊക്കെയാണ്? സുഫിയാൻ സൗരി, അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്, ഇമാം ഷാഫിഇ, ഇസ്ഹാഖ് ഇബ്നു റാഹോയ. അതുപോലെ തന്നെ മസായിലുൽ കൗസജിൽ ഇമാം അഹമ്മദിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇമാം അഹമ്മദും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞതായി നമുക്ക് കാണാം. കഅബ കാണുമ്പോൾ കൈ ഉയർത്തി ദുആ ചെയ്യണമെന്ന് ഇമാം അഹമ്മദും പ്രോത്സാഹിപ്പിച്ചതായി മസായിലുൽ കൗസജിൽ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ കഅബ കാണുമ്പോൾ കൈ ഉയർത്തി ദുആ ചെയ്യുക എന്നുള്ളത് സഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന കാര്യമാണ്, സഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. എട്ടാമത്തെ വിഷയം കഅബയിലേക്ക് നോക്കുക എന്നുള്ളത്, കഅബയിലേക്ക് നോക്കുക എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, സഹാബത്തിന്റെ വാക്കുകൾ തെളിവാണ് എന്നതിൽ നാല് മദ്ഹബിലും അഭിപ്രായ വ്യത്യാസമില്ല. സഹാബത്തിന്റെ വാക്കുകൾ തെളിവാണ് എന്നതിൽ നാല് മദ്ഹബിലും എന്തില്ല? അഭിപ്രായ വ്യത്യാസമില്ല. നാല് മദ്ഹബിലും അത് തെളിവാണ്. ഇമാം ഷാഫിഇയുടെ പഴയ അഭിപ്രായവും പുതിയ അഭിപ്രായം അനുസരിച്ച് അത് തെളിവാണ്. ചില പണ്ഡിതന്മാർ പുതിയ അഭിപ്രായത്തിൽ തെളിവല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ശരിയല്ല. അലായി അദ്ദേഹത്തിന്റെ ചില കിതാബുകളിൽ പറഞ്ഞതുപോലെ ഇമാം ഷാഫിഇയുടെ രണ്ടഭിപ്രായം അനുസരിച്ചും സഹാബത്തിന്റെ വാക്കുകൾ തെളിവാണ്. എന്നാൽ താബിഈങ്ങളുടെ വാക്കുകൾ നമുക്ക് തെളിവാണോ? ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ശരിക്കും മനസ്സിലാക്കുക, ഇത് ഒരു അസ്ലാണ്. താബിഈങ്ങളിൽ നിന്നൊരു അഭിപ്രായം വന്നാൽ അത് നമുക്ക് തെളിവാണോ അല്ലയോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയാൻ പോകുന്ന വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തമാണ്, കഅബ നോക്കുന്ന വിഷയത്തിൽ. കാരണം അത് താബിഈങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. എന്നാൽ നമ്മുടെ മുൻഗാമികളായ ഉലമാക്കൾ താബിഈങ്ങളുടെ പ്രവർത്തനം അനുസരിച്ച് അമൽ ചെയ്യാറുണ്ടായിരുന്നോ? ഇമാം അഹമ്മദിനെ പോലെയുള്ളവർ അമൽ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഇമാം അഹമ്മദ് അദ്ദേഹം ഹൈളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ആർത്തവത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഹൈള് ഏറ്റവും ചുരുങ്ങിയത് ഒരു രാത്രിയും പകലുമാണ്. അഥവാ 24 മണിക്കൂറാണ് ഏറ്റവും ചുരുങ്ങിയത്. അതിൽ കുറഞ്ഞ സമയം കണ്ടാൽ ഹൈലായി പരിഗണിക്കില്ല എന്ന് ഇമാം അഹമ്മദിന്റെ അഭിപ്രായം. അതാണ് ഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം മസ്അലയിൽ. ഇമാം മാലിക് മാത്രമാണ് അതിനെതിരായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇമാം അഹമ്മദ് ഈ വിഷയത്തിൽ തെളിവായി പറഞ്ഞത് എന്താണ്? അതാണ് അസാ ഇബ്നു അബി റബാഹിന്റെ അഭിപ്രായം എന്നുള്ളതാണ്. ശേഷം അദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ കാണാം, അതാണ് ഈ വിഷയത്തിൽ വന്ന ഏറ്റവും ഉയർന്ന അഭിപ്രായം. കാരണം അതിനുശേഷമുള്ള പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നുവെങ്കിലും താബിഈങ്ങൾക്കിടയിൽ നിന്ന് ഒരു അഭിപ്രായം വന്നാൽ അത് മുൻഗണന നൽകുന്ന ഒരു രീതി ഇമാം അഹമ്മദ് പൊതുവെ സ്വീകരിച്ചിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇമാം അഹമ്മദ് റഹിമഹുല്ലാ അസാഇന്റെ അഭിപ്രായങ്ങൾ ചില സാഹചര്യങ്ങളിൽ സ്വീകരിച്ചതായി കാണാം. അപ്പോൾ ഈ വിഷയത്തിൽ, നമ്മൾ ഈ പറയാൻ പോകുന്ന വിഷയത്തിൽ, ഒന്നാമതായി നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് അല്ലെങ്കിൽ ഓർമ്മയിൽ ഉണ്ടാകേണ്ടത്, താബിഈങ്ങളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് തെളിവാണോ അല്ലയോ എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. ഇനി മസല പറഞ്ഞ ശേഷം ഇൻഷാല്ലാ ബാക്കി ഒരു വിഷയം കൂടി ഞാൻ സൂചിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഒരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞു, അന്നവറു ഇലൽ കഅബത്ത് ഇബാദ, കഅബയിലേക്ക് നോക്കുക എന്ന് പറയുന്നത് ഇബാദത്താണ്. പക്ഷെ അത് ദുർബലമാണ്. ഇമാം ദഹബി റഹിമഹുല്ലാഹി ഇബ്നു അദിയും ഒക്കെ അത് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പറഞ്ഞത് സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാ താബിഈ പണ്ഡിതൻ, അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാ താബിഈ പണ്ഡിതൻ, അദ്ദേഹം ആരുടെ വിദ്യാർത്ഥിയാണ്? അതാ ആരുടെ വിദ്യാർത്ഥിയാണ്? ഇബ്നു അബ്ബാസിന്റെ വിദ്യാർത്ഥിയാണ്. ഇബ്നു അബ്ബാസിന്റെ പ്രധാന വിദ്യാർത്ഥികളിൽ ഒരാളാണ് അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞതായി അബു സഈദ് അൽ ജനദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫളായിലു മക്ക എന്ന കിതാബിൽ കൊടുത്തതായി കാണാം, കഅബയിലേക്ക് നോക്കുക എന്ന് പറയുന്നത് ഇബാദത്താണ്. കഅബയിലേക്ക് നോക്കുക എന്ന് പറയുന്നത് ഇബാദത്താണ് എന്ന് അബു സഈദ് അൽ ജനദി അദ്ദേഹത്തിന്റെ ഫളായിലു മക്കയിൽ അതാ ഇബ്നു അബി റബാഹിൽ നിന്ന് ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. കഅബയിലേക്ക് നോക്കുക എന്നത് ഇബാദത്താണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ ഈ മസലയെ കുറിച്ച് അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ ഹദീസുൽ ളഈഫയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം കൊണ്ടുവന്നു. പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശേഷം പറഞ്ഞു അത് ദുർബലമാണ്. ശേഷം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം പറഞ്ഞു, അബ്ദുറഹ്മാൻ ബിൻ അൽ അസ്വദ് റഹിമഹുല്ല പറഞ്ഞതായി ഇമാം അഹമ്മദിന്റെ അസ്സുഹുദിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അന്നവറു ഇലൽ ബൈത്തി ഇബാദ, കഅബയിലേക്ക് നോക്കുന്നത് ഇബാദത്താണ്. ശേഷം ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല പറഞ്ഞു അത് സ്ഥിരപ്പെട്ടതാണ് എന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ ഹദീസ് ളഈഫയിൽ ഈ ഹദീസ് ദുർബലമാക്കിയതിനു ശേഷം അബ്ദുറഹ്മാൻ ബിൻ അസ്വദ് അങ്ങനെ പറഞ്ഞതായി ഇമാം അഹമ്മദിന്റെ സുഹദിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ഷെയ്ഖ് അൽബാനി അത് ഹസനാണ് എന്ന് വിധി നൽകിയതായി നമുക്ക് കാണാവുന്നതാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അത് ഹസനാണ് എന്ന് വിധി നൽകിയിട്ടുണ്ട്. ആരാണ് അബ്ദുറഹ്മാൻ ബിൻ അസ്വദ്? താബിഈങ്ങളിൽ പെട്ട ഫഖീഹ് ആയിരുന്നു അദ്ദേഹം. ഫുഖഹ ഉത്താബിഈനിൽ അറിയപ്പെട്ട വ്യക്തിയാണ് അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദ് റഹിമഹുല്ലാഹു തആല. മനസ്സിലായിണ്ടോ? അപ്പോൾ രണ്ട് താബിഈങ്ങളെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഒന്ന് അതാ ഇബ്നു അബി റബാഹ്, മറ്റൊന്ന് അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദ് റഹിമഹുല്ലാഹു തആല. വേറെയും താബിഈങ്ങൾ ഇപ്രകാരം പറഞ്ഞതായി വന്നിട്ടുണ്ട്. ഇബ്നു അബി ഷൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിലും അതുപോലെ തന്നെ അസ്റഖി അദ്ദേഹത്തിന്റെ അഖ്ബാറും അക്കയിലും ഒക്കെ ഈ വിഷയത്തിൽ ധാരാളം ആധാറുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. കഅബ നോക്കുന്നത് തന്നെ ഇബാദത്താണ് എന്ന് ഇവരിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ബാറകല്ലാഹു ഫീക്കും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു മസലയോട് അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു അങ്ങനെയൊന്നും ശരിയല്ല, താബിഈങ്ങളിൽ നിന്ന് വന്നുവെങ്കിലും ഏറ്റവും ശരി ചെയ്യേണ്ടതില്ല എന്നതാണ് താബിഈങ്ങളുടെ അഭിപ്രായം, ശരിയല്ല ആ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാരണവശാലും നമ്മൾ എന്ത് പറയരുത്? അത് ബിദഅത്താണ് എന്ന് പറയരുത്. കാരണം താബിഈങ്ങളിൽ നിന്നും ധാരാളം താബിഈങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ബിദഅത്താണെന്ന് പറയൽ ഗുരുതരമാണ്. താബിഈങ്ങൾ ധാരാളം ആളുകൾ പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായത്തെക്കുറിച്ച് അത് ബിദഅത്താണെന്ന് പറയുന്നത് ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ആളാണ് ഷെയ്ഖ് അസീസ് ഫർഹാൻ അൽ അനസി ഹഫിളഹുല്ലാ. അദ്ദേഹം ഇന്ന് യുഎഇയിലൊക്കെ ദീനി മസാലകളിൽ സംസാരിക്കുകയും മറുപടികൾ നൽകുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം സൗദിയാണ്. അദ്ദേഹം ഈ മസല ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു താബിഈങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന കാര്യമാണ്, സലഫുകളിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ശേഷം അദ്ദേഹം അതിനൊരു വിശദീകരണവും നൽകുന്നതായി കാണാം. അദ്ദേഹം പറഞ്ഞു, കാരണം കഅബ നോക്കുമ്പോൾ ഈ കഅബക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഫളലിനെ കുറിച്ച് ചിന്തിക്കുക, അതിന് അള്ളാഹു നൽകിയിരിക്കുന്ന മഹത്വത്തെ കുറിച്ച് ചിന്തിക്കുക, അതൊക്കെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകും തുടങ്ങിയ വിശദീകരണവും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം താബിഈങ്ങളിൽ നിന്ന് ഇബ്നു അബ്ബാസിന്റെ വിദ്യാർത്ഥികളിൽ നിന്നടക്കം കഅബ നോക്കുന്നത് ഇബാദത്താണ് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടി, അതാ ഇബ്നു അബി റബാഹിന് നമ്മൾ ഹജ്ജും ഉംറയും പറയുമ്പോൾ ഒരു പ്രത്യേകത കൂടെയുണ്ട്. എന്താണ് പ്രത്യേകത? ഇബ്നു അബ്ബാസിന്റെ വിദ്യാർത്ഥിയാണ് എന്നതിലുപരി അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? എന്താണ് ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട് ഇബ്നു അതാ ഇബ്നു അബി റബാഹിന്റെ പ്രത്യേകത? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ നോക്കിയാൽ ഹജ്ജിന്റെ വിഷയങ്ങളിൽ ഫത്വ നൽകാൻ നിശ്ചയിക്കപ്പെട്ട ചില ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലയുടെ കാലഘട്ടത്തിൽ ആരാണ് ഹജ്ജിന്റെ വിഷയത്തിൽ ഫത്വ നൽകാറുള്ളത്? പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം ഹജ്ജിന്റെ വിഷയത്തിൽ ഫത്വ നൽകുന്നത് ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ അവർ തന്നെയായിരുന്നു. ഖുലഫാഉർ റാഷിദീങ്ങളാണ് ഫത്വകൾ നൽകാറുള്ളത്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം അമവി ഭരണകൂടത്തിൽ അബ്ദുൽ മലിക് ബിൻ മർവാൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹജ്ജിന്റെ വിഷയത്തിൽ ഫത്വ നൽകാറുള്ളത് അബ്ദുല്ലാഹി ബിൻ ഉമർ മാത്രമായിരുന്നു. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം അമവി ഭരണകൂടത്തിൽ അബ്ദുൽ മലിക് ബിൻ മർവാൻ ഇസ്ലാമിക ഭരണകൂടങ്ങളുടെ അധിപനായിരിക്കുമ്പോൾ ഹജ്ജിന്റെ വിഷയത്തിൽ ഫത്വ നൽകേണ്ടത് അബ്ദുല്ലാഹി ബിൻ ഉമർ മാത്രമായിരിക്കണമെന്ന് അന്നത്തെ മദീനയുടെ ഗവർണറായ ഹജ്ജാജ് ബിൻ യൂസഫിന് അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു. കുറെ വർഷങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാത്രമായിരുന്നു ഫത്വ നൽകിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാളെ നിശ്ചയിക്കാനുള്ള കാരണം? വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരിൽ നിന്ന് വന്നാൽ ഈ ധാരാളം ആളുകൾ ഹജ്ജിന് വരുമ്പോൾ എല്ലാവരും അവരുടേതായ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ഫത്വ നൽകുമ്പോൾ ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറെ വർഷങ്ങൾ ഇസ്ലാമിക ഭരണകൂടങ്ങൾ സ്വീകരിച്ച ഒരു ശൈലിയാണ് ഒരു വ്യക്തി മാത്രമാണ് ഫത്വ നൽകുക, അയാളായിരിക്കും അവസാന വാക്ക്. ഏകദേശം പ്രവാചകന്റെ കാലഘട്ടം മുതൽ ഹിജറ 1200 വർഷം വരെ അങ്ങനെ ആരാണ്? അമീറുൽ ഹജ്ജ് എന്നാണ് അവർ അറിയപ്പെടുക. അമീറുൽ ഹജ്ജ് എന്ന് ആരായിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. പ്രവാചകന്റെ കാലഘട്ടം മുതൽ കുറെ വർഷങ്ങൾ ഇങ്ങോട്ട് വരെ ആരായിരുന്നു അമീറുൽ ഹജ്ജ്? അപ്പോൾ അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ കാലഘട്ടത്തിൽ ആരാണ് അമീറുൽ ഹജ്ജ്? അബ്ദുല്ലാഹിബിൻ ഉമറാണ്. ശേഷം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ആണ്. അതിനുശേഷം അമീറുൽ ഹജ്ജ് ആയിരുന്നത് അതാബിൻ അബി റബാഹാണ്. എന്ന് പറഞ്ഞാൽ ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട് ആർക്ക് സംശയം ഉണ്ടായാലും മറുപടി കൊടുക്കുന്നത് ആരാണ്? അതാ ആണ്. അതാ ഇബ്നു അബി റബാഹ് ആണ്. അദ്ദേഹത്തിന് ശേഷം ഇബ്നു ജുറൈജ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാ ഇബ്നു അബി റബാഹിന് ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ സമീപകാലം ജീവിച്ചിരിക്കുന്നവരിൽ ഹജ്ജിന്റെ ഫത്വകൾ നൽകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആരാണ്? ഒറ്റ വ്യക്തിയാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇന്ന് നിങ്ങൾക്കറിയാവുന്നത് പോലെ ധാരാളം മുഫ്തിമാരുണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്, വർഷങ്ങളോളം ഹജ്ജിന്റെ ഇഫ്താഖിന്റെ നേതൃത്വം ഉണ്ടായിരുന്ന ഒരാളാണ് ഷെയ്ഖ് അബ്ദുൽ മുഹ്സൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ. ചില മഷായിഖന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്ന് ഹജ്ജിന് ആളുകൾക്ക് സംശയങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സംശയങ്ങൾ വന്നാൽ ധാരാളം ആളുകൾ, നിങ്ങൾക്ക് ഇന്നറിയാവുന്നത് പോലെ എല്ലാവർക്കും ഫോൺ വിളിക്കാൻ സൗകര്യമുണ്ട്. എല്ലാ മഷായിഖന്മാരും മദീനത്തെ ഉലമാക്കളൊക്കെ ഹജ്ജിന്റെ സമയം അതുകൊണ്ട് മക്കയിലാണ് ഫത്വകൾ നൽകാൻ. എന്നാൽ അവർക്കൊക്കെ സംശയങ്ങൾ ഉണ്ടാകാറുള്ള പല മസലകളിലും ഫത്വ നൽകുന്നത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് ഹജ്ജിന്റെ മുഫ്തിയായിരുന്നു അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയങ്ങൾക്ക് ഒരു പരിഗണനയുണ്ട്. അദ്ദേഹമാണ് പറഞ്ഞത് കഅബയിലേക്ക് നോക്കുക എന്ന് പറയുന്നത് ഇബാദത്താണ്. കഅബയിലേക്ക് നോക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഅബയിലേക്ക് നോക്കുന്നത് ഇബാദത്താണ് എന്ന് അതാ ഇബ്നു അബി റബാഹിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്രകാരം തന്നെ അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദിൽ നിന്നും അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഒരു മസല കൂടി പറഞ്ഞ് ഇൻഷാ നമുക്ക് അവസാനിപ്പിക്കാം. ഇതോടുകൂടി നമ്മൾ ഈ പറഞ്ഞ മക്കയിലേക്ക് പ്രവേശിച്ചു, അങ്ങനെ കഅബ കണ്ടു, ഈ പറഞ്ഞ അധികാരങ്ങളൊക്കെ നമ്മൾ പാലിച്ചു. ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഹജറുൽ അസ്വദിന്റെ അരികിലേക്ക് പോവുകയും തവാഫ് ആരംഭിക്കുകയും ചെയ്യുക. ഉംറയുടെ രണ്ടാമത്തെ റുക്നായ തവാഫിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യുക. തവാഫ് തുടങ്ങുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ത കാര്യം എന്താണ്? ഇൽത്തിബാഅ് ആണ്. ഇൽത്തിബാഅ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലത് ഭാഗത്തെ ഷോൾഡർ പ്രകടമാക്കിക്കൊണ്ട് ഉംറ വസ്ത്രം നാം ധരിക്കുക. വലത് ഭാഗത്തെ ഷോൾഡർ പ്രകടമാക്കിക്കൊണ്ട് പുരുഷന്മാർ ഉംറ വസ്ത്രം ധരിക്കുന്നതിനാണ് ഇൽത്തിബാഅ് എന്ന് പറയുന്നത്. അങ്ങനെ ഇൽത്തിബാഅ് ചെയ്തതിന് ശേഷം എവിടെ നിന്നാണ് നാം ഉംറ അല്ലെങ്കിൽ തവാഫ് ആരംഭിക്കേണ്ടത്? ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിന്ന്. ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിന്നാണ് നാം ഉംറ അല്ലെങ്കിൽ തവാഫ് ആരംഭിക്കേണ്ടത്. ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിന്ന് ഒരുവൻ ആരംഭിച്ചിട്ടില്ല എങ്കിൽ അവന്റെ തവാഫിന്റെ വിധി എന്താണ്? ആ ഒരു ഷൗത്ത് മാത്രം ബാത്തിലാകും, ആ ഒരു റൗണ്ട് മാത്രം ബാത്തിലാകും. മനസ്സിലായില്ലേ? ഹജർ അൽ അസ്വദ്, ഇപ്പൊ ഒരാൾ ഹജർ അൽ അസ്വദിന്റെ ഭാഗത്ത് നിന്നല്ലാതെ മറ്റൊരു ഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ആ ഒരു റൗണ്ട് മാത്രം ബാത്തിലാകും, അതല്ലാതെ ബാക്കിയുള്ള റൗണ്ടുകൾ ശരിയാണ്. ബാക്കിയുള്ള റൗണ്ടുകൾ ശരിയാണ്. ഹജർ അൽ അസ്വദിന്റെ ഭാഗത്ത് നിന്ന് തന്നെ തവാഫ് തുടങ്ങണമെന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. ഇമാം ഷാഫിഈ അദ്ദേഹത്തിന്റെ അൽ ഉമ്മിൽ ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചതായി കാണാം. ഇമാം ഷാഫിഈ അദ്ദേഹത്തിന്റെ അൽ ഉമ്മിൽ ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. തയ്യം, അങ്ങനെ ഹജർ അൽ അസ്വദിന്റെ അരികിൽ വെച്ചിട്ടാണ് നാം തവാഫ് തുടങ്ങേണ്ടത്. ഹജർ അൽ അസ്വദിന്റെ അരികിൽ വെച്ചിട്ടാണ് തവാഫ് തുടങ്ങേണ്ടത്. ഹജർ അൽ അസ്വദ് അവിടെ ഇല്ലെങ്കിലോ? ചരിത്രത്തിൽ അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ടുണ്ട് അല്ലെ? നിങ്ങൾക്കറിയാം, ചരിത്രത്തിൽ ഹജർ അൽ അസ്വദ് മോഷ്ടിക്കപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു. ഹജർ അൽ അസ്വദ് ഇല്ല എങ്കിൽ ഇബ്നു ഖുദാമ റഹിമഹുള്ള പറയുന്നത് പോലെ ഹജർ അൽ അസ്വദ് നിലനിൽക്കുന്ന ആ ഭാഗത്തിന് നേരെ നാം നിൽക്കുകയും തവാഫ് ആരംഭിക്കുകയും ചെയ്യുക. ഹജർ അൽ അസ്വദിനോട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇൻഷാ അല്ലാ നമുക്ക് വരും. അപ്പോൾ ഹജർ അൽ അസ്വദിന്റെ ഭാഗത്ത് നാം നിൽക്കുകയും ഹജർ അൽ അസ്വദ് ആ ഭാഗത്ത് നിന്ന് ഉംറ ആരംഭിക്കുകയും ചെയ്യുക. എപ്പോഴാണ് ഹജർ അൽ അസ്വദ് മോഷ്ടിക്കപ്പെട്ടത്? ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിന് അൽ ബിദായത്തു വൻ നിഹായയിൽ പറയുന്നു, ഹിജറ 317-ാമത്തെ വർഷം, ഹിജറ 317-ാമത്തെ വർഷത്തിലാണ് ഹജർ അൽ അസ്വദ് മോഷ്ടിക്കപ്പെട്ടത്. കറാമിത്ത എന്ന് പറയുന്ന ഒരു വിഭാഗം മക്കയിലേക്ക് വരികയും ഹജർ അൽ അസ്വദ് മോഷ്ടിക്കുകയും ചെയ്തു. അബു താഹിർ സുലൈമാൻ അൽ ജന്നാബി എന്ന് പറയുന്ന കറാമിത്തകളുടെ ഒരു നേതാവ്, അബു താഹിർ സുലൈമാൻ അൽ ജന്നാബി എന്ന് പറയുന്ന കറാമിത്തകളുടെ നേതാവ് കുറച്ചാളുകളുമായി മക്കയിലേക്ക് വരികയും അന്ന് യൗമുത്തർവിയയുടെ ദിവസത്തിൽ അഥവാ ഹജ്ജ് തുടങ്ങുന്ന ദിവസത്തിൽ അവൻ മക്കയിലേക്ക് പ്രവേശിക്കുകയും ഹാജിമാരെ കൊന്നൊടുക്കുകയും ചെയ്തു. ചരിത്രത്തിന്റെ കിതാബുകൾ പറയുന്നതനുസരിച്ച് 30,000-ത്തോളം ഹാജിമാരെ അവൻ കൊന്നു. ശേഷം ഈ ഹാജിമാരെയൊക്കെ, ധാരാളം ആളുകളെ, സംസം കിണറിലേക്ക് വലിച്ചിടുകയും അങ്ങനെ മൊത്തം മക്കയിൽ വളരെ മോശമായൊരു അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. ഹറമിന്റെ അല്ലെങ്കിൽ കഅബയുടെ വാതിലുകൾ തകർത്തു, അതിന്റെ കിസ്വ കീറി, അങ്ങനെ ഹറമിനെ വല്ലാതെ തരത്തിൽ മോശമായൊരു അവസ്ഥയുണ്ടാക്കുകയും ഹാജിമാരെയൊക്കെ കൊല്ലുകയും കഅബയുടെ വാതിലിൽ ഇരുന്ന് അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന അവസ്ഥയും ഉണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മോശമായി പറഞ്ഞു. അങ്ങനെ കഅബയുടെ മുകളിലുള്ള മീസാബുണ്ട്, ഒരു പാത്തിയുണ്ട്, ഇന്നും അത് കാണാം. അത് പൊളിക്കാൻ കറാമിത്തി അബു താഹിർ സുലൈമാൻ അൽ ജന്നാബി എന്ന് പറയുന്ന ഇവൻ, ഈ വ്യക്തി ഒരുവനെ ഒരാളെ ഏർപ്പാടാക്കി. അയാളോട് കഅബയുടെ മുകളിൽ കയറി അത് പൊളിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ താഴേക്ക് വീണ് മരിച്ചു. അപ്പോൾ ആ ഒരു ശ്രമം ഒഴിവാക്കി. ഇങ്ങനെ കഅബയിൽ വളരെ മോശമായ പ്രവർത്തനങ്ങൾ നടത്തുകയും അവസാനം ഹജർ അൽ അസ്വദ് അവിടെ നിന്ന് എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു. ഹജർ അൽ അസ്വദ് ഹിജറ 317-ൽ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ഏകദേശം 22 വർഷങ്ങളോളം കറാമിത്തകളുടെ കയ്യിലായിരുന്നു ഹജർ അൽ അസ്വദ് ഉണ്ടായിരുന്നത്. എവിടേക്കാണ് അവർ കൊണ്ടുപോയത്? ഖതീഫിന്റെ ഭാഗത്തേക്ക്, ഏകദേശം അൽ അഹ്സായിന്റെ ഭാഗത്തേക്ക് അവർ കൊണ്ടുപോവുകയും അവിടെ ഹജർ അൽ അസ്വദ് അവർ വയ്ക്കുകയും അവിടെ ഒരു കഅബയുടെ രൂപത്തിൽ പണിയുകയും ചെയ്തു. ധാരാളം ആളുകൾ ഹജർ അൽ അസ്വദ് തിരിച്ചു നൽകാൻ അവരോട് ആവശ്യപ്പെട്ടു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അന്ന് മക്ക ഭരിച്ചിരുന്നത് ആരാണ്? ഹിജറ 317-ൽ 4-ാം നൂറ്റാണ്ടിൽ അബ്ബാസി ഭരണകൂടമാണ്, അബ്ബാസികളാണ്. അന്ന് മക്കയുടെ ഭരണാധികാരി ഇവർ ഹജർ അൽ അസ്വദ് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിന്നാലെ ഒരു സൈന്യവുമായി പുറപ്പെടുകയും ഹജർ അൽ അസ്വദ് വിട്ടുതരണമെന്ന് ജന്നാബിയോട് ആവശ്യപ്പെടുകയും ചെയ്തുവെങ്കിലും ഹജർ അൽ അസ്വദ് വിട്ടുകൊടുക്കാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, ഇവരോട് യുദ്ധം ചെയ്യുകയും മക്കയുടെ ഭരണാധികാരി അടക്കം കൊന്നുകളയുകയും ചെയ്തു. അങ്ങനെ അത്രയും വലിയ ഉൽമ കാഴ്ചവെച്ച ഒരു വിഭാഗമായിരുന്നു കറാമിത്തകൾ എന്ന് പറയുന്നത്. അങ്ങനെ അവരുടെ അരികിൽ ഹജർ അൽ അസ്വദ് 22 വർഷത്തോളം സൂക്ഷിച്ചു. പിന്നീട് വന്ന ഒരു ഫാത്തിമി ഭരണാധികാരി അദ്ദേഹം ഈ ജന്നാബിയോട് പറഞ്ഞു, താങ്കൾ ഒന്നുകിൽ ഹജർ അൽ അസ്വദ് തിരിച്ച് അവിടേക്ക് വെക്കുക, അതല്ല എങ്കിൽ ഒരു സൈന്യവുമായി ഞാൻ വന്ന് അഹ്സായിൽ താങ്കളുടെ ഭരണകൂടം നശിപ്പിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹജർ അൽ അസ്വദ് പിന്നെ മക്കയിലേക്ക് കൊണ്ടുവന്നത്. അതല്ല എങ്കിൽ ഹജർ അൽ അസ്വദ് ഒരു കല്ലാണ്, പക്ഷേ ഇന്നത് പൊട്ടിയിട്ടാണ് കാണാൻ സാധിക്കുക. ഇപ്പോഴും ഉള്ളത് ഓരോരോ കഷ്ണങ്ങളാണ്. അതല്ല എങ്കിൽ ഇമാം തിർമിദി ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നതുപോലെ ഹജർ അൽ അസ്വദ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ ഒരൊറ്റ കല്ലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചില ആചാരങ്ങളിൽ വന്നതുപോലെ വെളുത്ത നിറത്തിലുള്ള കല്ലാണത്. വെളുത്ത നിറത്തിലുള്ള കല്ലാണ് സവ്വദത്ഹു ഖതായാ ബനി ആദം, മനുഷ്യരുടെ തിന്മകളാണ് അതിനെ മോശമാക്കിയത്. അപ്പോൾ ഹജറുൽ അസ്വദ് അങ്ങനെയാണ് തിരിച്ച് മക്കയിലേക്ക് എത്തിയത്. ഏകദേശം 22 വർഷത്തിന് ശേഷമാണ് ഹജറുൽ അസ്വദ് കഅബയിലേക്ക് തിരികെ എത്തിയത്. ഈ സമയം ഫിഖ്ഹിൽ സംസാരിച്ച ഉലമാക്കൾ പറഞ്ഞ മസ്അലയാണ്, ഹജറുൽ അസ്വദ് ഇല്ലാതെയാണ് ഒരുവൻ ഉംറ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ തവാഫ് ചെയ്യുന്നത് എങ്കിൽ എങ്ങനെയാണ് അവൻ ചെയ്യേണ്ടത് എന്നുള്ളത്, എങ്ങനെയാണ് അവൻ ചെയ്യേണ്ടത് എന്നുള്ള മസ്അല. കാരണം വർഷങ്ങളോളം ഉണ്ടായിരുന്നില്ല. ചില ചരിത്രത്തിന്റെ കിതാബുകളിൽ ചില മശായിഖന്മാർ പറയുന്നതും കേട്ടിട്ടുണ്ട്, ഹജറുൽ അസ്വദ് കൊണ്ടുപോകുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം 1000 ഒട്ടകങ്ങൾ മാറി മാറി അതിനെ ചുമന്നു. ഒരൊട്ടകം ചുമക്കുമ്പോൾ ആ ഒട്ടകത്തിന്റെ കാലുകൾ പൂണ്ടുപോകും, അല്ലെങ്കിൽ ആ ഒട്ടകം മരണപ്പെടും, അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഏകദേശം ഖതീഫിന്റെ ഭാഗത്ത് അല്ലെ ഇഹ്സാന്റെ ഭാഗത്ത് എത്തുമ്പോഴേക്ക് 1000 അവർക്ക് ഉപയോഗിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ തിരിച്ചു വരുമ്പോൾ ഒരൊട്ടകത്തിന് മുകളിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നും ചില പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തയ്യം, നമ്മൾ പറഞ്ഞ മസ്അല ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിന്നാണ് തവാഫ് ആരംഭിക്കേണ്ടത്. ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. ഇമാം ഷാഫിഈ അദ്ദേഹത്തിന് അൽ ഉമ്മിലും ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിന് അൽ ഇസ്തിദ്കാറിലും ഒക്കെ ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയല്ലാതെ ഒരാൾ തുടങ്ങുകയാണെങ്കിൽ ആ ഷൗത്ത് മാത്രം ബാത്തിലാണ്, ആ ഷൗത്ത് മാത്രം ബാത്തിലാകുന്നതാണ്. തയ്യം, ഹജറുൽ അസ്വദിന്റെ മസ്അല കൂടി പറഞ്ഞാൽ നമുക്ക് നിർത്താം ഇൻഷാല്ലാ, അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നിർത്തണോ? അതുകൂടി പറയാലേ. തയ്യം, ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഹജറുൽ അസ്വദിന്റെ ഫളായിലുകൾ ചിലത് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, അത് സ്വർഗത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിരിക്കുന്ന കല്ലാണ്. രണ്ടാമത്തേത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുന്റെ ആസാറുകളിൽ വന്നതുപോലെ അത് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. അത് വെളുത്ത നിറത്തിലായിരുന്നു, പക്ഷേ ജനങ്ങളുടെ പാപങ്ങളാണ് അതിനെ കറുപ്പിച്ചു കളഞ്ഞത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ചില ഹദീസുകളിൽ കാണാം, അവസാന നാളിൽ ഹജറുൽ അസ്വദിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കാഴ്ച ശക്തി നൽകും. അതുപോലെ തന്നെ സംസാരിക്കാനുള്ള നാവും അതിനുണ്ടാകും. അതിനെ സ്പർശിച്ചവർക്ക് വേണ്ടി അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ സാക്ഷി പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ചില ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. തയ്യം, ഇപ്പം നിങ്ങൾ ആ ഒരു രൂപം, ഉംറക്ക് നമ്മൾ പോകുമ്പോഴുള്ള രൂപം ഒന്ന് ചിന്തിച്ചു വെക്കുക. നമ്മൾ മക്കയിലേക്ക് എത്തി, കഅബയുടെ അരികിലെത്തി, ഹജറുൽ അസ്വദിന്റെ നേരെ നിന്നു, ഇൽത്തിബാഅ് ചെയ്തു, നമ്മുടെ വലതുഭാഗത്തുള്ള ഷോൾഡർ കാണിച്ചു. പിന്നെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഉംറ ആരംഭിക്കുക എന്നുള്ളതാണ്. ഉംറ തവാഫ് ആരംഭിക്കുക എന്നുള്ളതാണ്. തവാഫ് ആരംഭിക്കുമ്പോൾ ആദ്യം ഹജറുൽ അസ്വദിനെ അവിടെ നിന്നാണല്ലോ നമ്മൾ തുടങ്ങുക. ഹജറുൽ അസ്വദിനെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഹജറുൽ അസ്വദിനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ രൂപം, ഏറ്റവും പരിപൂർണമായ രൂപം, ഹജറുൽ അസ്വദിനെ ചുംബിക്കുകയും അതിന് മുകളിൽ സുജൂദ് ചെയ്യുകയും ചെയ്യുക. ഹജറുൽ അസ്വദിനെ ചുംബിക്കുകയും അതിന് മുകളിൽ സുജൂദ് ചെയ്യുകയും ചെയ്യുക. അബ്ദുർ റസാഖ് സനാനിയുടെ മുസന്നഫിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടതായി കാണാം, അദ്ദേഹം ഹജറുൽ അസ്വദിന്റെ മുകളിൽ 3 സുജൂദ് ചെയ്തിരുന്നു. സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞ എന്തുദ്ദേശം? അതിന് മുകളിൽ നെറ്റി വെക്കുക, അതിന് മുകളിൽ നമ്മുടെ നെറ്റി വെക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 3 അങ്ങനെ ചെയ്യാറുള്ളതായി ഇബ്നു മുസന്നഫ് അബ്ദുർ റസാഖിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്യേണ്ട രൂപം, ആദ്യം അത് ചുംബിക്കുക, പിന്നെ അതിന് മുകളിൽ നെറ്റി വെക്കുക, വീണ്ടും ചുംബിക്കുക, അതിന് മുകളിൽ നെറ്റിവെക്കുക, വീണ്ടും ചുംബിക്കുക, വീണ്ടും അതിന് മുകളിൽ നെറ്റിവെക്കുക. ഇങ്ങനെ 2-3 ചുംബിക്കുകയും നെറ്റിവെക്കുകയും ചെയ്യുക എന്നുള്ളത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് സ്ഥിരപ്പെട്ടതാണ്. ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇതാണ് ഏറ്റവും അഫ്വൽ, ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇതാണ് ഏറ്റവും പൂർണ്ണമായ രൂപം. രണ്ടാമത്തെ കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ഹജറുൽ അസ്വദ് ചുംബിക്കുന്നതാണെങ്കിലും അത് വ്യക്തമാണ്, ഹജറുൽ അസ്വദിന് നേരെ നമ്മൾ ആംഗ്യം കാണിക്കുന്നതാണെങ്കിലും ഒക്കെ ഹജറുൽ അസ്വദിനെ നമ്മൾ ശരീരം കൊണ്ട് അഭിമുഖീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കേവലം ഇന്ന് പല ആളുകളും ചെയ്യേണ്ട, തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൈ മാത്രം ഉയർത്തും, അങ്ങനെയല്ല, മറിച്ച് നമ്മുടെ ശരീരം ഒന്നടങ്കം ഹജറുൽ അസ്വദിന് നേരെ തിരിയണം. ശരീരം ഒന്നടങ്കം ഹജറുൽ അസ്വദിന് നേരെ തിരിയണം. സഹീ മുസ്ലിമിൽ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്ന ഹദീസിൽ ഇതിലേക്കുള്ള സൂചനയുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യാറുള്ളതായി ഇബ്നു അബി ഷൈബ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നതിൽ വ്യക്തമായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായി നിങ്ങൾക്ക്? ഇപ്പൊ നിങ്ങൾ നടന്നു പോകുമ്പോൾ രണ്ടാമത്തെ റൗണ്ട് നിങ്ങൾ തുടങ്ങുകയാണ്. ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇടതുവശത്താണ് കഅബ ഉണ്ടാവുക, അല്ലെ? ഇടതുവശത്താണ് കഅബ ഉണ്ടാവുക. ഈ സമയം ആ ഇടതുവശത്ത് കഅബയാക്കിക്കൊണ്ട് അള്ളാഹു അക്ബർ അല്ലെങ്കിൽ ബിസ്മില്ലാ എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ശരീരം ഒന്നടങ്കം കഅബയിലേക്ക് തിരിയുക, ശരീരം ഒന്നടങ്കം കഅബയിലേക്ക് തിരിയുക എന്നുള്ളതാണ് സുന്നത്ത്. അതാണ് ഷാഫിഈ മദ്ഹബിന്റെ വീക്ഷണം. ഹംബലി മദ്ഹബിൽ ബഹുഭൂരിപക്ഷം ഉലമാക്കളും ആ ഒരു വീക്ഷണം തന്നെ പറഞ്ഞവരാണ്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഹജറിൻ അസ്വദിന് മുകളിൽ സുജൂദ് ചെയ്യുകയും ചുംബിക്കുകയും ചെയ്യുക. രണ്ടാമത്തേത്, ഹജറിൻ അസ്വദിന് നേരെ ശരീരം തിരിച്ചുകൊണ്ടായിരിക്കണം ഈ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ നാം ചെയ്യേണ്ടത്. മൂന്നാമത്തേത്, ഹജറിൽ അസ്വദ് ചുംബിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് നെറ്റി വെക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഹജറിൽ അസ്വദ് ചുംബിക്കുക. ഹജറുൽ അസ്വദ് ചുംബിക്കുക. നിങ്ങൾക്ക് ആ വിഷയത്തിൽ വന്ന ഹദീസ് എല്ലാവർക്കും അറിയാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് നോക്കിക്കൊണ്ട് പറയാറുണ്ട്, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ചുംബിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച സംഭവമാണ് ഹജറുൽ അസ്വദ് ചുംബിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മർത്തബ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഒന്നാമത്തേത് പരിപൂർണമായ രൂപം, അതിന്റെ മുകളിൽ നെറ്റിവെക്കുകയും ചുംബിക്കുകയും ചെയ്യുക. രണ്ടാമത്തേത് കേവലം ചുംബിക്കുക എന്നുള്ളത് മാത്രം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത് എന്തുദ്ദേശത്തിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ചത് കൊണ്ട് അല്ലേ? അപ്പൊ അത് ബഹുമാന സൂചകമായിട്ടുള്ള ചുംബന, ബഹുമാന സൂചകമായിട്ടാണ് നാം അത് ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ പാപങ്ങൾ അതിലൂടെ മാപ്പാക്കപ്പെടുകയും ചെയ്യും. അപ്പൊ അത് ബഹുമാനത്തിന്റെ ഭാഗമാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞതായി കാണാം, ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ ശബ്ദമില്ലാതെ റഖീഖ് ആയിക്കൊണ്ട് ചുംബിക്കാൻ വേണ്ടി ശ്രമിക്കണം. ശബ്ദമില്ലാതെ പതുക്കെ അത് ചുംബിക്കുക. ഇപ്പൊ ഇതുപോലെ നമ്മളേതെങ്കിലും അഹ്ലുസുന്നയുടെ ഒരു ആലിമിനെ കണ്ട് നിങ്ങൾ ഇപ്പോൾ ചുംബിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വാപ്പയെ നമ്മൾ ചുംബിക്കുകയാണെങ്കിൽ ശബ്ദമെടുത്തുകൊണ്ടല്ല ചുംബിക്കുക, മറിച്ച് അതൊരു ബഹുമാനത്തിന്റെ ചുംബനമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അവിടെ ചുംബനം സമയത്ത് ഒരു ശബ്ദം ഉണ്ടാകരുത്, മറിച്ച് പതുക്കെ ഒരു ബഹുമാന സൂചകമായിട്ടാണ് അത് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഹജർ ചുംബിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ചില ആളുകളൊക്കെ ചെയ്യുന്നത് പോലെ അവിടെ വെച്ച് പിന്നെ എടുക്കില്ല, അങ്ങനെയല്ല, കേവലം ഒന്ന് ചുംബിക്കുക, ശബ്ദമില്ലാതെ ബഹുമാനത്തോടുകൂടി ചുംബിക്കുക. പിന്നെ ഈ പറഞ്ഞ സുജൂദിന്റെ കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് മറ്റൊരു മസല, മനസ്സിലാകണ്ടോ? ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ സൂചിപ്പിച്ച കാര്യമാണ് ശബ്ദമില്ലാതെ ചുംബിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തേത്, നമുക്ക് ചുംബിക്കാൻ സാധിക്കുന്നില്ല, അതുപോലെ തന്നെ അതിന്റെ മുകളിൽ നെറ്റിവെക്കാനും സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് അത് സ്പർശിക്കുകയും കൈ ചുംബിക്കുകയും ചെയ്യുക. കൈകൊണ്ട് അത് സ്പർശിക്കുകയും കൈ ചുംബിക്കുകയും ചെയ്യുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടതായി കാണാം, അദ്ദേഹം ഒരിക്കൽ ഹജറുൽ അസ്വദ് തൊട്ടു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സംഭവമാണ്. അദ്ദേഹം ഒരിക്കൽ ഹജറുൽ അസ്വദ് തൊടുകയും ശേഷം അദ്ദേഹത്തിന്റെ കൈ ചുംബിക്കുകയും ചെയ്തു. ശേഷം അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട ശേഷം ഞാൻ അത് ഒഴിവാക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യുന്നത് കണ്ട ശേഷം ഞാൻ അത് ഒഴിവാക്കാറില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. മനസ്സിലായോ? ഹജറുൽ അസ്വദ് കൈകൊണ്ട്, ഹജറുൽ അസ്വദ് നമ്മുടെ കൈകൊണ്ട് സ്പർശിക്കുകയും കൈ ചുംബിക്കുകയും ചെയ്യുക. അതാരിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യുകയും പ്രവാചകനിലേക്ക് ചേർത്ത് പറയുകയും ചെയ്തു. അതാണ് ഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം. ഇമാം മാലിക് റഹിമഹുല്ലാ മാത്രമാണ് അതിൽ ഇതിന്റെ അഭിപ്രായം പറഞ്ഞത്, അത് സ്ഥിരപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഒരു പക്ഷേ അള്ളാഹു അലം അദ്ദേഹത്തിന്റെ ഹദീസ് ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം. അവസാനത്തെ കാര്യം, ഹജറുൽ അസ്വദ് കൈകൊണ്ടും നമുക്ക് സ്പർശിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമ്മുടെ കയ്യിൽ വടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഉണ്ട് എങ്കിൽ അതുകൊണ്ട് ഹജറുൽ അസ്വദ് തൊടുകയും ആ വടി നാം ചുംബിക്കുകയും ചെയ്യുക. ആ വടിയുടെ അറ്റം നാം ചുംബിക്കുകയും ചെയ്യുക. അബു തുഫൈൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സഹീഹ് മുസ്ലിമിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഫ അലാ ബഈരിൻ യസ്ലിമു റുക്ന ബിമഹജൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ കഅബ തവാഫ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വടി കൊണ്ട് ഹജറുൽ അസ്വദ് തൊടുകയും ചെയ്തു. വയുഖബ്ബിലുൽ മഹജൻ, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വടി ചുംബിക്കുകയും ചെയ്തു എന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാ അബു തുഫൈൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇതൊന്നും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അഥവാ നമുക്ക് നേർക്ക് നേർ ചുംബിച്ച് അതിന്റെ മുകളിൽ നെറ്റിവെക്കാനും പറ്റുന്നില്ല, അതുപോലെ തന്നെ ഹജറുൽ അസ്വദ് നമുക്ക് കൈകൊണ്ട് നേരിട്ട് ചുംബിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ കൈകൊണ്ട് ചുംബിച്ച് സ്പർശിച്ച് കൈ ചുംബിക്കാൻ പറ്റുന്നില്ല, അതല്ലെങ്കിൽ നമ്മുടെ വടി കൊണ്ട് അത് തൊടാൻ നമുക്ക് സാധിക്കുന്നില്ല, ഇതൊന്നും നമുക്ക് പറ്റുന്നില്ല എങ്കിൽ ഹജറുൽ അസ്വദിന് നേരെ ആംഗ്യം കാണിക്കുക. ഹജറുൽ അസ്വദിന് നേരെ ആംഗ്യം കാണിക്കുക. ശേഷം കൈ മുറ്റേണ്ടതുണ്ടോ? മുറ്റേണ്ടതില്ല. ചില ആളുകൾ ചെയ്യുന്നത് പോലെ ഹജറുൽ അസ്വദിന് നേരെ ആംഗ്യം കാണിക്കുകയാണെങ്കിൽ കൈ മുറ്റേണ്ടതില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നതിൽ ഹജർ അൽ അസ്വദിന് നേരെ ആംഗ്യം കാണിക്കുന്നത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ആംഗ്യം കാണിക്കുന്നത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇതാണ് ഹജർ അൽ അസ്വദുമായി നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. ശേഷം തവാഫ് തുടങ്ങുന്നതാണ്. അത് ഇൻഷാഅല്ലാഹ് വരുന്ന ദർസിൽ നമുക്ക് പറയാം. തവാഫും സഹിയും ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. നമ്മൾ പറഞ്ഞത് ഹജർ അൽ അസ്വദുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ അതിൻ്റെ മുകളിൽ ചുംബിക്കുകയും നെറ്റിവെക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ അത് ചുംബിക്കുക, മൂന്നാമത്തേത് അത് കൈകൊണ്ട് സ്പർശിക്കുകയും കൈ ചുംബിക്കുകയും ചെയ്യുക, നാലാമത്തേത് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് അത് സ്പർശിക്കുകയും ആ വസ്തു നാം ചുംബിക്കുകയും ചെയ്യുക, അഞ്ചാമത്തേത് അതിന് നേരെ ആംഗ്യം കാണിക്കുക. ഈ അഞ്ച് കാര്യങ്ങളാണ് ഹജർ അൽ അസ്വദുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഹജർ അൽ അസ്വദിന് നേരെ ആംഗ്യം കാണിക്കുമ്പോഴാണെങ്കിലും ഈ പറയുന്ന ഏത് പ്രവർത്തനമാണെങ്കിലും ഹജർ അൽ അസ്വദിന് നേരെ നമ്മുടെ ശരീരം തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹജർ അൽ അസ്വദിന് നേരെ നമ്മുടെ ശരീരം തിരിക്കുവാൻ ശ്രമിക്കുക. അതാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു അബി ശൈബ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന അസറിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ദർസിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ബാക്കി ഇൻഷാഅല്ലാഹ് നമുക്ക് വരുന്ന ദർസിൽ സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.